മനുഷ്യരുടെ ഇടയിൽ ഞാൻ അന്നിത്യ വാസം ഉറപ്പിച്ചു. അവരുടെ സന്തതികളോടെ അവൾ വിശ്വസ്തത പുലർത്തും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ പൂർണതയാണ്. അവൾ തന്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. അവളുടെ ഭവന അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു. അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ മകുടമാകുന്നു. അത് സമാധാനവും ആരോഗ്യവും സമൃദ്ധമാക്കുന്നു. കർത്താവ് ജ്ഞാനത്തെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് അറിവും വിവേകവും വർഷിക്കുന്നു. ജ്ഞാനത്തെ ചേർത്തണയ്ക്കുന്നവരെ അവിടുന്ന് മഹത്വം അണിയിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ തായ്വേരാണ്. ദീർഘായുസ് അവളുടെ ശാഖകളും. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തന്റെ ചിന്ത രഹസ്യമായി വയ്ക്കുന്നു. അനേകർ അവന്റെ വിവേകത്തെ പ്രകീർത്തിക്കും. വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാനസൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ്. ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ, കർത്താവ് അത് പ്രദാനം ചെയ്യും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു. അവിടുന്ന് വിശ്വസ്തതയിലും വിനയത്തിലും പ്രസാദിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത്. മനുഷ്യരുടെ മുമ്പിൽ കപട നാട്യം കാണിക്കാതെ അധരങ്ങളെ സൂക്ഷിക്കുക. വീണ് അവമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. കപടഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തതുകൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിന്റെ മുമ്പാകെ നിന്നെ താഴ്ത്തും. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയ അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക. അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവേൻ. വീഴാതിരിക്കാൻ വഴി തെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ ആശ്രയിക്കുവേൻ. പ്രതിഫലം ലഭിക്കാതിരിക്കേയില്ല. കർത്താവിന്റെ ഭക്തരെ, ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവേൻ. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവേൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്നാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. സീരത്വം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാവികൾക്കും കഷ്ടം. ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല. അവർ അരക്ഷിതരായിരിക്കും. ക്ഷമകെട്ടവർക്കും ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും. അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്ക് കേൾക്കുകയും സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവീൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത്. പിതാവിന്റെ അപമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞുന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. മകനെ സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട, ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധ അഭിപ്രായം ചിന്താ കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും. സാഹസ ബുദ്ധി അപകടത്തിൽ ചാടും. ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും. പാപി പാപം കുന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ചു വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ച ഉണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും. മകനെ, പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കുകയുമരുത്. കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരിൽ നിന്ന് കണ്ണു തിരിക്കരുത്. നിന്നെ ശപിക്കാൻ ആർക്കും ഇടം നൽകുകയുമരുത്. എന്തെന്നാൽ മനംനൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക. നായകനെ നമിക്കുക. പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക. മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക. അചഞ്ചലനായി ന്യായം വിധിക്കുക. അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർതൃതുല്യനുമായിരിക്കുക. അപ്പോൾ അത്തിനെ നിന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. ഞാനും തന്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു. ജ്ഞാനത്തെ രാവിലെ അന്വേഷിക്കുന്നവർ ആനന്ദം കൊണ്ട് നിറയും. ജ്ഞാനത്തെ ആശ്ലേഷിക്കുന്നവൻ മഹത്വം പ്രാപിക്കും. അവൻ വസിക്കുന്നിടം കർത്താവിനാൽ അനുഗ്രഹീതം. ജ്ഞാനത്തെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. ജ്ഞാനത്തെ അനുസരിക്കുന്നവൻ ജനതകളെ വിധിക്കും. ജ്ഞാനത്തിന്റെ വാക്ക് കേൾക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. ജ്ഞാനത്തെ വിശ്വസിക്കുന്നവൻ അവളെ ലഭിക്കും. അവന്റെ സന്തതികൾക്കും അവൾ അധീനയായിരിക്കും. ആദ്യം അവനെ ക്ലിഷ്ട മാർഗങ്ങളിലൂടെ നയിക്കും. അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസമുറയ്ക്കുന്നത് വരെ ജ്ഞാനം തന്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും. തന്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം ജ്ഞാനം നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അവൻ വഴിതെറ്റിപ്പോയാൽ ജ്ഞാനം അവനെ പരിത്യജിക്കുകയും നാശത്തിനെ വിടുകയും ചെയ്യും. തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക. സ്വയം അപമാനം വരുത്തി വയ്ക്കരുത്. എന്തെന്നാൽ പാപഹേതുവായ ലജ്ജയുണ്ട്. മഹത്വവും കൃപയും നൽകുന്ന ലജ്ജയുമുണ്ട്. നിനക്ക് തന്നെ ദ്രോഹം ചെയ്യുന്ന വിധം പക്ഷപാതം കാണിക്കരുത്. നിന്റെ പതനത്തിന് കാരണമാകും വിധം അന്യർക്ക് വഴങ്ങുകയും ഇരുത്. ഉചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കാതെ പിൻവാങ്ങരുത്. ജ്ഞാനം നീ മറച്ചു വയ്ക്കരുത്. ജ്ഞാനവും പ്രബോധനവും ഭാഷണത്തിലൂടെ പ്രകടമാകുന്നു. സത്യവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത്. സ്വന്തം അജ്ഞതയെ കുറിച്ച് ബോധവാനായിരിക്കണം. തെറ്റു സമ്മതിക്കാൻ ലജ്ജിക്കേണ്ടതില്ല. ഒഴുക്കിനെതിരെ നീന്തരുത്. വിട്ടിക്ക് കീഴ്പ്പെടരുത്. അധികാരികളോട് പക്ഷപാതം കാണിക്കുകയും വരുത്. മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. വിവേകമിട്ട് സംസാരിക്കരുത്. പ്രവൃത്തിയിൽ അശ്രദ്ധയും ആലസ്യവും പാടില്ല. ഭവനത്തിൽ സിംഹത്തെ പോലെ ആകരുത്. ഭൃത്യന്മാരുടെ കുറ്റം നോക്കി നടക്കരുത്. വാങ്ങാൻ കൈനീട്ടുകയോ കൊടുക്കുമ്പോൾ പിൻവലിക്കുകയോ അരുത്. സമ്പത്തിൽ ആശ്രയിക്കരുത്. എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് മേനി പറയുകയും അരുത്. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. ആരുണ്ട് എന്നെ നിയന്ത്രിക്കാനെന്ന് പറയരുത്. കർത്താവ് നിന്നെ ശിക്ഷിക്കും തീർച്ച. പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്നും പറയരുത്. കർത്തൃകോപം സാവധാനമേ വരൂ. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്. അവിടുന്ന് എന്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കും എന്ന് പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്. അവിടുത്തെ ക്രോധം പാപിയുടെ മേൽ പതിക്കും. കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും ഇരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിഷ്യയിൽ നീ നശിക്കുകയും ചെയ്യും. വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത്. ആപത്തിൽ അത് ഉപകരിക്കുകയില്ല. ഏതു കാറ്റത്തും പാറ്റുകയോ എല്ലാ മാർഗത്തിലും ചരിക്കുകയോ അരുത്. കപടഭാഷണം നടത്തുന്ന പാപി ചെയ്യുന്നത് അതാണ്. നീ അറിവിൽ സ്ഥൈര്യം പാലിക്കുക. നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാകരുത്. കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക. അറിയാമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ വായ് തുറക്കരുത്. മാനവും അപമാനവും വാക്കിലൂടെ വരുന്നു. വീഴ്ചയ്ക്ക് വഴിതെളിക്കുന്നതും നാവ് തന്നെ. ഏഷണിക്കാരനെന്ന് പേര് കേൾപ്പിക്കരുത്. നാവുകൊണ്ട് കെണി വയ്ക്കുകയും ഇരുത്. കള്ളനെ അപമതിയും കപടഭാഷയ്ക്ക് രൂക്ഷമായ ശകാരവും ലഭിക്കും. കാര്യം വലുതായാലും ചെറുതായാലും അനുചിതമായി പ്രവർത്തിക്കരുത്. സ്നേഹിതനാവുന്നതിന് പകരം ശത്രുവായി തീരരുത്. ദുഷ്കീർത്തി അപമാനവും നിന്നെ ഉളവാക്കുന്നു. കപടഭാഷിക്കും ഇത് തന്നെ പ്രതിഫലം. അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്, അവ നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും. അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്കമരമായി തീരും. ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു. ശത്രുക്കളുടെ മുമ്പിൽ അവൻ പരിഹാസപാത്രമായി തീരും. മധുരമൊഴി സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു. മധുരഭാഷണം സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു. എല്ലാവരിൽ നിന്നും സൗഹൃദം സ്വീകരിച്ചു കൊള്ളുക. എന്നാൽ ആയിരത്തിൽ ഒരുവനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാവൂ. പരീക്ഷിച്ചറിഞ്ഞ് സ്നേഹിതനെ സ്വീകരിക്കാവൂ. വേഗം അവനെ വിശ്വസിക്കേമരുത്. സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട്, കഷ്ടദിനത്തിൽ അവരെ കാണുകയില്ല. സ്നേഹിതൻ ശത്രുവായി മാറാം. കലഹം പരസ്യമാക്കി നിന്നെ അപമാനിച്ചേക്കാം. തീന്മേശക്കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്നോടുകൂടെ കാണുകയില്ല. ഐശ്വര്യത്തിൽ അവൻ നിന്നോട് ഒട്ടി നിൽക്കുകയും നിന്റെ ദാസന്മാരോട് സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും. നിന്റെ തകർച്ചയിൽ അവൻ നിനക്കെതിരെ തിരിയുകയും നിന്നെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്യും. ശത്രുക്കളിൽ നിന്ന് അകന്നിരിക്കുകയും സ്നേഹിതരോട് സൂക്ഷിച്ചു പെരുമാറുകയും ചെയ്യുക. വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ്. അവനെ കണ്ടെത്തിയവൻ ഒരു നിധി നേടിയിരിക്കുന്നു. വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല. അവന്റെ മഹാത്മ്യം അളവറ്റതാണ്. വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും. ദൈവഭക്തന്റെ സൗഹൃദം സുദൃഢമാണ്. അവന്റെ സ്നേഹിതനും അവനെ പോലെ തന്നെ. മകനെ, ചെറുപ്പം മുതലേ ജ്ഞാനോപദേശം തേടുക. വാർദ്ധക്യത്തിലും നീ ജ്ഞാനം സമ്പാദിച്ചുകൊണ്ടിരിക്കും. ഉഴുതു വിതയ്ക്കുന്ന കർഷകനെ പോലെ ജ്ഞാനത്തെ സമീപിക്കുകയും നല്ല വിളവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക. എന്തെന്നാൽ ജ്ഞാനത്തിന്റെ വയലിൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം. ശിക്ഷണം ലഭിക്കാത്തവന് ജ്ഞാനം കർക്കശയാണ്. ബുദ്ധിഹീനന് ജ്ഞാനത്തോടുകൂടെ വസിക്കുക അസാധ്യം. ജ്ഞാനം അവന് ദുർബലമായ കല്ലുപോലെയാണ്. അവൻ ജ്ഞാനത്തെ വേഗം ഉപേക്ഷിക്കും. ജ്ഞാനം അവരുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറെ പേർക്കും അപ്രാപ്യാണ്. മകനെ, എന്റെ തീരുമാനം സ്വീകരിക്കുക. എന്റെ ഉപദേശം നിരാകരിക്കരുത്. നിന്റെ കാലുകൾ ജ്ഞാനത്താൽ ബന്ധിക്കട്ടെ. നിന്റെ കഴുത്ത് ജ്ഞാനത്താൽ നിന്റെ ചങ്ങല അണിയട്ടെ. അവരുടെ നുഖത്തിനെ ചുമല് താഴ്ത്തുക. ജ്ഞാനത്തിന്റെ കടിഞ്ഞാൻ കുടഞ്ഞെറിയരുത്. പൂർണ്ണ ഹൃദയത്തോടെ ജ്ഞാനത്തെ സമീപിക്കുക. ജ്ഞാനത്തിന്റെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവശക്തിയും ഉപയോഗിക്കുക. അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക. ജ്ഞാനം നിനക്ക് വെളിപ്പെടും. കണ്ടെത്തിക്കഴിഞ്ഞാൽ വിട്ടുകളയരുത്. ഒടുവിൽ ജ്ഞാനം നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും. ജ്ഞാനം നിനക്ക് ആനന്ദമായി പരിണമിക്കുകയും ചെയ്യും. അപ്പോൾ ജ്ഞാനത്തിന്റെ ബന്ധനം നിനക്ക് സംരക്ഷണവും ജ്ഞാനത്തിന്റെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും. ജ്ഞാനത്തിന്റെ മുഖം സ്വർണ്ണാഭരണവും കടിഞ്ഞാൻ നീലച്ചരടുമാകും. മഹത്വത്തിന്റെ നിലയങ്കി പോലെ നീ ജ്ഞാനത്തെ ധരിക്കും. തിളങ്ങുന്ന കിരീടം പോലെ നീ ജ്ഞാനത്തെ അണിയും. മകനെ, മനസ്സ് വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം. ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം. താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചാൽ അറിവ് ലഭിക്കും. ഏകാഗ്രചിത്തൻ വിവേകിയാകും. മുതിർന്നവരുടെ ഇടയിൽ പക്വമതിയോട് ചേർന്ന് നിൽക്കുക. ദിവ്യഭാഷണം ശ്രവിക്കാൻ മനസ്സിരുത്തുക. ജ്ഞാന സൂക്തമൊന്നും വിട്ടുകളയരുത്. ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത്. നിന്റെ പാദങ്ങൾ അവന്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ. കർത്താവിന്റെ നിയമങ്ങളെ പറ്റി ചിന്തിക്കുക. അവിടുത്തെ പ്രമാണങ്ങളെ പറ്റി സദാ ധ്യാനിക്കുക. അവിടുന്ന് തന്നെയാണ് നിനക്ക് ഉൾക്കാഴ്ച നൽകുന്നത്. നിന്റെ ജ്ഞാനതൃഷ്ണ അവിടുന്ന് ശമിപ്പിക്കും. ദൈവമേ, എനിക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ.
പ്രാർത്ഥിക്കും. കാണിക്കുമോ? നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങളിലോ ശാന സ്ത്രീ ഏകദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് സ്വാതന്ത്ര്യത്തിന്റെ നേതൃത്വത്തിൽ പുതുനാഴ്ചോറ് നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ദൈവനമ്പുരാൻ ഒരു ബുധനാഴ്ചയോട് ദൈവസന്നിധിയിൽ ആയിരിക്കാനും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ദൈവത്തോട് ചേർന്നിരിക്കാൻ തക്കവണ്ണം നമുക്ക് തന്നിരിക്കുന്ന ഈ വലിയ ശ്രേഷ്ഠമായ നിമിഷത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ദൈവം തന്ന അനുഗ്രഹത്തിനും കൃപകൾക്കും നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിട്ട എല്ലാ വന്യപിതാക്കന്മാരെയും പ്രത്യേകമായിട്ട് പ്രാർത്ഥന ഉറപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സാന്നിധ്യത്തോടെ നടക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് വന്യമാമനച്ചൻ, ശിശി വർഗീസച്ചൻ, പ്രിയപ്പെട്ട ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ഭാഗമാകാവുന്ന എല്ലാ അനുഗ്രഹീതരായ വൈദിക ശ്രേഷ്ഠരെയും ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛൻ, അച്ഛനതിനു മുമ്പും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛനെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയിൽ കൂടി വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് അനുഗ്രഹീതമായ ശുശ്രൂഷ പങ്കാളികളാകുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം ധന്യവാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവഭാഗം നമ്മൾ സമർപ്പിക്കുന്ന ഈ നിമിഷങ്ങൾ ദൈവസന്നിധിയിലെ ഏറ്റവും മൂല്യവും ശ്രേഷ്ഠവും ഏറിയ നിമിഷങ്ങളായി പരിലസിക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്നുള്ള ഏറ്റവും വലിയ താഴ്മയുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 70-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ശുശ്രൂഷിക്കുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 70-ാമത്തെ ഗീതം, നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ജീവിതത്തിന്റെ ഏത് പദങ്ങളിലും ദൈവഹിതം തിരിച്ചറിയുവാനും ആ ദൈവഹിതത്തിന്റെ ഹിതത്തെ നമ്മുടെ ഹിതങ്ങളാക്കി മാറ്റിക്കൊണ്ട് സന്തോഷവും അനുഗ്രഹങ്ങളും പൂർണ്ണത പ്രാപിക്കാൻ തക്കവണ്ണം ദൈവം തമ്പുരാനെ ഇടയാക്കി തീർക്കണമേ. ഇസ്രായേൽ ജനങ്ങളെ സ്വർഗീയ കനാനിൽ പകൽ മേഘസമമായ രാത്രി അഗ്നിത്തൂണായും നടത്തിയതുപോലെ ജീവിതത്തിന്റെ ഓരോ പദങ്ങളിലും ചുവട് ഇടറി വീഴാതെ നടത്തുവാൻ തക്കവണ്ണം തമ്പുരാന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ഈ ഗീതം നമുക്ക് സമർപ്പിക്കാം.
ഗീതം പോലെ Yeah.
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരുമായ തന്റെ സ്ത്രീകളാല കാറ്റും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ആവലവാനാരാ പരിശുദ്ധൻ 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 ഒരുങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ, ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിനക്ക് സമാധാനം.
മരക്കുമാർ മീതയുള്ളവരാലും താഴെയുള്ളവരാലും സ്ഥിരീകരിക്കപ്പെടുന്ന മഹത്വമുള്ള നാമവും പാപമൊഴികെ ഞങ്ങളെ പോലെയായി തീർന്ന ദൈവമായുള്ളവേ, എന്നെ ഹൃദയം കൊണ്ട് നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നു, എന്നെ മനസ്സിലെ ദുഃഖത്താൽ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങളെപ്പോലെ മുലപ്പാൽ കുടിച്ചവനായി എല്ലാവരും പരിശുദ്ധനായിരിക്കുന്നവനെ നിന്റെ കരുണയാണെന്ന വാതിലും ഞാൻ മുട്ടുന്നു. നിന്റെ ദാനങ്ങളുടെ ശ്രീപണ്ഡാരത്തെ ഞങ്ങൾക്ക് തുറന്നു തരയണമേ. തന്റെ കൽപ്പനയെ ആലോഷങ്ങളെ മുളപ്പിക്കുന്നവനെ ജീവനുണ്ടാക്കുന്നതായ സ്തോത്രം ഞങ്ങൾ മുളപ്പിക്കണമേ. ചൗമേലിനെ അവൻ മാതാവിന്റെ പ്രാർത്ഥനയല്ല അവർക്ക് കൊടുത്തവനെ, ഞങ്ങളോട് നിന്റെ കൃപയാൽ തന്റെ അറിയിപ്പ് അറിവാൻ നിന്റെ കരുണയാൽ ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് മരണത്തിൽ നിന്ന് ഇസഹാക്കിനെ വീണ്ടും കൊണ്ടവനെ, പാപത്തിന്റെ രഹസ്യമായ മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ അനുഗ്രഹമുള്ള കൃപയെയും ഉദയസമ്മതത്താലും കാത്തുകൊള്ളണമേ. രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളും നിന്നെ പ്രസാദിപ്പിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവന്റെ ശരണവും ഞങ്ങളുടെ ആത്മാവിന്റെ രക്ഷാകർത്താവും കാലുകളുടെ പ്രകാശവും ഊടുവഴികളുടെ വിളക്കുമായുള്ളവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തന്റെ കരുണയാൽ ഭാവിയായ ഞങ്ങൾ ഭാവികളായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദിവസങ്ങൾ വ്യക്തമാകാതെ ഇരിക്കേണ്ടതിന് നിന്റെ അനുഗ്രഹത്തായി ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ പിഴ ഹേതുവായിട്ട് നിന്റെ നീതിയായി ഞങ്ങൾ ശാസിക്കപ്പെടരുത്. നിന്റെ മഹത്വ പ്രത്യക്ഷയാ ദിവസത്തിൽ ഞങ്ങളുടെ രഹസ്യകരങ്ങൾ ഞങ്ങളെ കാണുമ്പോഴാറാകരുത്. എന്റെ കർത്താവേ, നല്ല സൃഷ്ടിയുടെ സിംഹാസനത്തിന് മുൻപാകെ ഞങ്ങൾക്ക് ലജ്ജ ഉണ്ടാകരുത്. ദയാനിധിയായ ഉടയവനെ, ഞങ്ങൾ കുറ്റം ചെയ്തു പോയ ദാസനാകുന്നു. ഞങ്ങളുടെ കുറ്റങ്ങളിലേക്ക് നിന്റെ നീതി സൃഷ്ടിച്ചു നോക്കരുത്. നിന്റെ മുൻപാകെ ലജ്ജയോടുകൂടി ഞങ്ങൾ നിൽക്കുമാറാകരുത്. ഞങ്ങളായിരിക്കുന്ന പ്രകാരം ഞങ്ങളെ കണക്കിടരുത്. നിന്റെ നൽവരങ്ങളെയും അനുഗ്രഹങ്ങളെയും ഞങ്ങൾ നിവർത്തിക്കണമേ. ദരിദ്രനായ ഞങ്ങളെ നിന്റെ കൃപ ദർശിക്കണമേ. നിന്റെ കരുണയാൽ നിനക്കുള്ളവരായ ഞങ്ങൾ വിളിക്കപ്പെടണമേ. നിന്റെ കരുണയാൽ നിന്റെ ആട്ടിന്റെ ഞങ്ങളെയും അറിയണമേ. ഞങ്ങളുടെ സ്തോത്രമാണ് ധാന്യം നിന്റെ ജീവന്റെ അറകളെ കാത്തു സൂക്ഷിക്കണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ വിളക്കൾ ശേഖരിക്കപ്പെടുവാറാകണമേ. എന്റെ കർത്താവേ, ബലഹീനമായ ഞങ്ങളുടെ ഇടതുഭാഗത്ത് നിർത്തരുത്. എന്നാലോ നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മുഖങ്ങളെ ശോഭിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങളെ വലത്തു ഭാഗത്ത് നിർത്തണമേ. ഞങ്ങൾ പാപികളാകുന്നുവെന്നും ഇവരുടെ ഞങ്ങളുടെ കുറ്റങ്ങൾ ഓർപ്പാണ് എന്നുള്ളതെന്നും നിന്റെ കുറവായ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പറയുമാറാകണമേ. നിന്റെ കർത്തവ്യനായ വിധികൾ ഞങ്ങളുടെ കുറ്റങ്ങളെ പറ്റി ചോദിക്കുന്നതിന് ഇറങ്ങി വരരുത്. ബഹുലവും ദിവ്യവുമായ നിന്റെ അനുഗ്രഹങ്ങളാല് ഞങ്ങളുടെ പാപക്കറകളെ ജയിക്കുമാറാകരുത്. ഞങ്ങളുടെ ആയുസിന്റെ സമ്മർദ്ദങ്ങളെ ഞങ്ങൾ വ്യർത്ഥമായി കഴിച്ചു കൂട്ടുമാറാകരുത്. ഞങ്ങൾ നിന്നെ പിന്തുടരാതെ വ്യർത്ഥമായി ഭവിക്കരുത്. തന്റെ സമ്പത്തിനെ നാനാവിധമാക്കിയ മുടിയിലായ പുത്രനെ പോലെ നിന്റെ കൃപയെ എന്നെ കൈക്കൊള്ളയിടമേ. കാണാതെ പോയ ഞങ്ങൾ നിന്റെ കാരണയാ കണ്ടപ്പെടുത്തയിടമേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കടച്ചീട്ടുകളെ കീറിക്കളയണമേ. കർത്താവെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്നാൽ നിനക്ക് വിരോധമായി ഞങ്ങൾ പാപം ചെയ്തു. കാണാതെ പോയ ആളെന്ന പോലെ ഞങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു. നീ ഞങ്ങളെ അന്വേഷിക്കണമേ. നിന്റെ എഴുന്നള്ളത്തിൽ കുരുക്കിയ യോഗ്യന്മാരെ അനുതാപികളോട് പതിനൊന്നാമത്തെ വേലക്കാരോടുകൂടെ നിന്റെ തിരുവൻപാകെ ഞങ്ങൾ കാണപ്പെടുമാറാകണേ. സ്വാമ്പുത്രനും വൈശ്രവായുമായുള്ളവ് ഞങ്ങൾ നിനക്ക് നിത്യ സ്തോത്രം ചെയ്യുമാറായണമേ.
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഒരു ദിവസം കൂടെ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവശബ്ദം കേൾപ്പാനും നമുക്ക് വന്ന ആ ശ്രേഷ്ഠമായ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേക ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. നാളെ സ്വർഗാരോഹണ പെരുന്നാളാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് മിക്കവാറും എല്ലാ പള്ളികളിലുമൊക്കെ അമേരിക്കയിലുള്ള പള്ളികളിലൊക്കെ വിശുദ്ധ ബലി അർപ്പിക്കുന്ന ദിവസങ്ങളാണ്. നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാര ശുശ്രൂഷയുടെ ഈ ലോകത്തിലെ ശുശ്രൂഷയുടെ മനുഷ്യാവതാരം ചെയ്ത കർത്താവിന്റെ ശുശ്രൂഷയുടെ പര്യവസാനമാണ് വാസ്തവത്തിലെ സ്വർഗാരോഹണ പെരുന്നാളിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ പുനരുദ്ധാരണത്തിന് ശേഷവും പുനരുദ്ധാരണത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അതേ അവസ്ഥയിൽ വിവിധ ശിഷ്യന്മാരെടുത്ത് 500 പരം ആളുകളെടുത്ത് പ്രത്യക്ഷനാകുകയും തന്റെ പുനരുദ്ധാരണത്തിന്റെ സന്ദേശം അറിയിക്കുകയും പുനരുദ്ധാരണത്തിൽ കൂടി സമസ്ത മാനവജാതിക്കും സംജാതമാകാൻ പോകുന്ന സ്വർഗീയ അനുഭവങ്ങളുടെ ആ നല്ല സാധുതയെ പറ്റി ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്ന വലിയ സംഭവങ്ങളാണ് സ്വർഗാരോഹണം വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. കർത്താവിന്റെ പുനരുദ്ധാനവും സ്വർഗാരോഹണം വരെയുള്ള ദിവസങ്ങള് 40 ദിവസങ്ങള്, അതിനുശേഷം പെന്തിക്കോസ്തി, അതിനുശേഷമുള്ള 10 ദിവസങ്ങള്, അങ്ങനെ സഭയിലാകമാനം സഭയിലെ ആരാധനാ വർഷത്തിലെ എല്ലാ ദിനങ്ങളിലും പ്രാധാന്യമുണ്ടെങ്കിലും ഇതും അതുപോലെ തന്നെ അല്ലെ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള ദിനങ്ങളായിട്ട് സഭ കാണുന്ന ദിവസമാണ്. ഈ സ്വർഗാരോഹണത്തിന്റെ ഓർമ്മ അനുസ്മരിക്കുന്ന ഈ ദിവസം നമുക്ക് ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം ഇടയായതിൽ വളരെ സന്തോഷമുണ്ട്. ആ സ്വർഗാരോഹണത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷമുള്ള 10 ദിവസം പെന്തിക്കോസ്തിയുടെ കാത്തിരിപ്പ് ദിനങ്ങളായിട്ട് സഭ നമുക്ക് ആഹ്വാനം നൽകുന്നു. നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷ കർത്താവ് ലോകത്തോട് ഉദ്ബോധിപ്പിച്ച അല്ലെങ്കിൽ ശിഷ്യന്മാരോടൊക്കെ അരുളി ചെയ്യുന്ന സംഭവമാണ് നിങ്ങൾ ജെറുസലേമിൽ പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരിക്കണം. കാത്തിരുന്ന ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ കൃപ ഇറങ്ങി ആവസിക്കുകയും അതുവരെ അവരിലുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് സമഗ്രമായ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ട് പുതിയ മനുഷ്യരായി അവർ വളരെ വാചാലരായി അറിവുള്ളവരായി ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ധൈര്യത്തോടെ കീഴടക്കുവാൻ തക്കവണ്ണം സാധിക്കുന്ന തലത്തിൽ അവരുടെ ഭക്തിയും ഒക്കെ ഉയർന്നു വന്ന വലിയ ഒരു സംഗതിയാണ് പെന്തിക്കോസ്തി പെരുന്നാളിൽ അവർക്ക് സിദ്ധിക്കുന്നത്. ആ ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും പ്രത്യേകിച്ച് സഭ ഈ ദിനങ്ങളിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം മറ്റുള്ള ദിനങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ദിവസമാണ് കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ. കല്യാണം പോലും അല്ലെങ്കിൽ മറ്റ് താരത്തെ അങ്ങനെയുള്ള കാര്യങ്ങളും നടത്താൻ അനുവാദം പോലും നമുക്ക് ലഭിക്കത്തില്ല. ഒരുപക്ഷെ നോമ്പിലൊക്കെ ആണെങ്കിലും ബാധരിമയുടെ അനുവാദത്തോടുകൂടിയൊക്കെ നമുക്ക് അതിന്റെ ഫൈനെ കൊടുത്ത് അങ്ങനെ ചെയ്യാനായിട്ട് കഴിക്കുക. അങ്ങനെ പോലും അനുവദിക്കുന്ന ഒരു ദിനങ്ങളല്ല കാത്തിരിപ്പിന്റെ ദിനങ്ങൾ. പ്രത്യേകിച്ച് ഭക്ഷണത്തിന് ക്രമീകരണങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ തന്നെയും ഏറ്റവും പ്രാധാന്യമുള്ള ദിനങ്ങളായിട്ട് ഒരുപക്ഷെ ഭക്ഷണം പോലും നിയന്ത്രിച്ച് കാത്തിരിപ്പിന്റെ ശുശ്രൂഷ നടത്തും അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ അത് കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കും എന്നുള്ളൊരു സംശയമൊന്നുമില്ല. അപ്പം ഇതിന് ശേഷമുള്ള ഈ ദിനങ്ങൾ അങ്ങനെ ഇരിക്കാൻ തക്കവണ്ണമുള്ള ഒരു കൃപകളൊക്കെ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിനേതൃത്വം കൊടുക്കുന്നത് അന്യ തോമസ് മാത്യു അച്ഛനാണ്. അച്ഛന് അടുത്ത കാലത്ത് നാട്ടിൽ നിന്നും വന്ന അച്ഛനാണ്. അച്ഛനിപ്പോഴ് ഡാല സെന്റ് ഗ്രിഗോർസ് പള്ളിയിൽ ആ ഇടവകയിലാണ് അച്ഛനുള്ളത്. ചെറുപ്പക്കാരുടെ അച്ഛനാണ്. ഈ ശുശ്രൂഷയിൽ പലപ്പോഴും അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. നല്ല അനുഗ്രഹിക്കപ്പെട്ട വാഗ്മിയും അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിപ്പാൻ കഴിവുള്ള അനുഗ്രഹിക്കപ്പെട്ട വൈദികനാണ് തോമസ് മാത്യു അച്ഛൻ. പലപ്പോഴും മറ്റ് അച്ഛന്മാരുടെ ഒന്നും സൗകര്യമായിട്ട് കിട്ടാതിരിക്കുമ്പോൾ ഏത് സമയത്ത് വിളിച്ചാലും ലഭിക്കുന്ന ഐസക്കച്ചനെ പോലും അല്ലെങ്കിൽ പി സി ഓർ അച്ഛനെ പോലെ അല്ലെങ്കിൽ ബിജോ അച്ഛനെ പോലെയൊക്കെ എനിക്ക് വളരെ സ്വാതന്ത്ര്യത്തോട് പറയാൻ പറ്റുന്ന അച്ഛനാണ് തോമസ് മാത്യു അച്ഛൻ. അതുപോലെ ഇന്നലെ വൈകിട്ടാണ് അച്ഛനോട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണം എന്ന് ആവശ്യപ്പെട്ട് മടിയും കൂടാതെ സന്തോഷത്തോടെ അച്ഛനെ സംബന്ധിച്ചു. നിങ്ങളെല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛനെ വളരെ അനുഗ്രഹീതമായ ഈ ധ്യാന ഈ പന്തക്കോടം സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 69-ാമത്തെ ഗീതം, എന്നുള്ളിലൊന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വിട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്കപ്രാവെ, നീ വന്നതിൽ അധിവസിക്ക. ശരിക്കും പരിശുദ്ധാത്മാവിനെ ആഹ്വാനം ചെയ്യുന്ന ഒരു അർത്ഥഫലം നൽകുന്ന ഒരു ഗീതമാണ് ഈ ഗീതം. ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് തിരുവചന ധ്യാനത്തിനാണ് നമുക്ക് ഒരുക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 69-ാമത്തെ ഗീതം,
ഉന്നതനാം തങ്കപ്രാവേ
ദൈവവചന ധ്യാനത്തിനായി വന്ന തോമസ് മാത്യു അച്ഛനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. കേക്കാം പറഞ്ഞോളൂ, മൈക്ക് അടുപ്പിച്ച് വർത്താനം. ഹലോ അച്ഛൻ, കേൾക്കാം.
പല ദേശങ്ങളിലിരുന്നു കൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കി നിന്റെ സന്നിധിയിൽ കർത്താവേ ഈ ബുധനാഴ്ചയുടെ പ്രഭാത സമയത്ത് നിന്റെ ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുവാനും ഞങ്ങളുടെ ആവശ്യങ്ങളെയും ഞങ്ങളുടെ ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും നിന്റെ സന്നിധിയിൽ പകർന്ന് കർത്താവേ ആശ്വാസം സ്വീകരിക്കുവാനുമായി ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. പല പ്രദേശങ്ങളായിരുന്നു ഞങ്ങളുടെ മനസ്സുകളെ ദൈവം എവിടെ നിന്ന് ഒരുമിപ്പിക്കണമേ. ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നൽവരമുണ്ടാകുമെന്ന് അവിടുത്തെ ദൈവവചനത്തിൽ കൂടെ ഞങ്ങൾ പഠിക്കുന്നു. ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിച്ച ശിഷ്യന്മാരുടെ മധ്യത്തിൽ അഗ്നിനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രദാനം ചെയ്തവനായ കർത്താവെ, ഞങ്ങളുടെ ഈ കൂട്ടത്തിന്റെ മേലും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നവനായി അവിടുത്തെ കാര്യസ്ഥനായ പരിശുദ്ധ രൂഹമായി അവിടുന്ന് കൽപ്പിച്ചയക്കുമാറാകണമേ. ദൈവം നമ്പരാനെ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ സന്നിധിയിൽ നിന്നും ഞങ്ങൾ ഒരു നാളും തള്ളിക്കളയുമാറാകരുതേ. മനസ്സോടും മനസ്സ് കൂടാതെയും അറിവോടും അറിവ് കൂടാതെയും ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളെയും കടങ്ങളെയും അവിടെ ക്ഷമിക്കണമേ. ജീവനോടെ ഇരിക്കുന്നവരും വാങ്ങിപ്പോരുമായി ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. രോഗികൾക്ക് അസൗഖ്യം നൽകി ആശ്വസിപ്പിക്കുമാറാകണമേ. കർത്താവേ, നല്ല നിലം പോലെ ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനമുള്ളതാക്കി തീർക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെ അവിടുന്ന് ഉരുക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ രൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, എന്നെ കേൾക്കുന്ന വിശ്വാസികളുടെ സമൂഹം, ആമുഖമായി രാജേഷൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് വൈകുന്നേരം മുതൽ സ്വർഗാരോഹണ പെരുന്നാളിന്റെ നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പുനരുത്ഥാനത്തിന് ശേഷം 40 ദിവസങ്ങൾ യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാരുമായി അടുത്ത് ഇടപഴകുകയും അവരെ ഉറപ്പിക്കുകയും അവരിൽ ചില അത്ഭുതങ്ങളൊക്കെയും പ്രവർത്തിക്കുകയും ചെയ്തു എന്ന സുവിശേഷങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. ഓരോ ദിവസം ഉയർപ്പിന് ശേഷം ഓരോ ദിവസം കഴിയുന്തോറും ശിഷ്യന്മാരുടെ മനസ്സ് പലതരത്തിലുള്ള സംശയങ്ങൾ കൊണ്ട് നിറയുമ്പോൾ അവരുടെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു അൺസർട്ടനിറ്റി ഓരോ ദിവസവും കടന്നു വന്നുകൊണ്ടിരുന്നപ്പോ അവരെ അവരുടെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കുവാൻ തക്കവണ്ണം യേശു തമ്പുരാൻ ഓരോ സന്ദർഭങ്ങളിലും കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒടുവിൽ 40 ദിവസം പൂർത്തിയാകുമ്പോൾ അവരുടെ കമ്മീഷൻ നടക്കുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. ലോകമെങ്ങും പോയി നിങ്ങൾ യേശു തമ്പുരാൻ ഈ ലോകത്തിൽ ജീവിച്ച് കഷ്ടപ്പാടുകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ വിവരം എല്ലാവരെയും നിങ്ങൾ അറിയിക്കണം. ഈ രക്ഷയുടെ സുവിശേഷം വിശ്വസിക്കുന്നവരും യേശു തമ്പുരാന്റെ നാമത്തിൽ സ്നാനമേൽക്കുന്നവരും രക്ഷിക്കപ്പെടും. ഇത്രയുമൊക്കെ നിങ്ങൾ പ്രസംഗിച്ചിട്ടും വിശ്വസിക്കാൻ കൂട്ടാക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്നുള്ള ഒരു വലിയ ആഹ്വാനം നൽകി ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ശ്ലീഹന്മാരെ നിയോഗിച്ച ശേഷം പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് തമ്പുരാൻ പോവുകയാണ്. അഗ്രഥനത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ, ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എന്റെ വലതുഭാഗത്തിരിക്ക എന്ന കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത് കേട്ടു എന്ന് ദാവീദ് പറയുന്നുണ്ട്. അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ കർത്താവ് എന്ന് ആദ്യം സൂചിപ്പിക്കുന്നത് പിതാവാം ദൈവത്തെയും എന്റെ കർത്താവിനോട് എന്ന് പറയുന്നത് പുത്രനാം ദൈവത്തെയും സൂചിപ്പിക്കുന്നു. പുത്രനാം ദൈവത്തോട് പറയുകയാണ്, ശത്രുക്കളെ പാദപീഠമാക്കുവോളം, ഈ ലോകത്തിന്റെ തിന്മകളെയൊക്കെയും ഇല്ലാതെയാക്കി അല്ലെങ്കിൽ അതിന്റെ ശക്തികളെ അവസാനിപ്പിച്ച് നിന്റെ കാൽക്കീഴാക്കി തരുന്നതുവരെയും നീ എന്റെ വലതുഭാഗത്തിരിക്കണം. അതിനുശേഷം പുതിയ ഒരു ആകാശവും പുതിയ ഒരു ഭൂമിയും സ്ഥാപിക്കുവാൻ തക്കവണ്ണമുള്ള പുതിയ നിയോഗം നൽകുന്നതിനെ ഞാൻ വീണ്ടും ഈ ലോകത്തിലേക്ക് അയക്കാൻ പോകുന്നു എന്ന ഒരു ഇൻഡയറക്റ്റ് മീനിങ്ങും കൂടി അതിലുണ്ട്. നമുക്ക് പിന്നീടുള്ള പുസ്തകങ്ങളിലൂടെ, വെളിപാട് പോലുള്ള പുസ്തകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അതുപോലെ തന്നെ സഭയുടെ വിശ്വാസം, സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ഇന്ന് മെയ് മാസം 9-ാം തീയതി മാർ പഖോമിയോസിനെ ഓർക്കുന്ന ദിവസമാണ്. കോപ്റ്റിക് സഭ വളരെ പ്രാധാന്യത്തോടുകൂടി അനുഷ്ഠിക്കുന്ന ഒരു ഓർമ്മ ദിവസമാണ്. ആശ്രമ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ, സീനോബൈറ്റിക് മൊണാസ്റ്റിസിന്റെ സ്ഥാപകനായ മാർ പഖോമിയോസിനെ ഓർക്കുന്ന ദിവസം കൂടിയാണ്. ചരിത്രം പരിശോധിച്ചാൽ വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. 2-ാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന കാലഘട്ടം 1945 ജർമ്മൻ നാസി പട്ടാളത്തിന്റെ അധികാരങ്ങളും അവരുടെ ശക്തിയും അവസാനിപ്പിച്ച് സോവിയറ്റ് യൂണിയൻ അവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ദിവസം കൂടിയാണ് മെയ് 9. 2-3 മാസങ്ങൾക്ക് ശേഷം പേൾ ഹാർബറിൽ നടന്ന സംഭവങ്ങളും ഹിരോഷിമ നാഗസാക്കിയിൽ നടന്ന സംഭവങ്ങളും ഒക്കെ നമുക്കറിയാം. അങ്ങനെയാണ് 2-ാം ലോകമഹായുദ്ധം അവസാനിക്കുന്നത്. ഒരുപാട് തിന്മകൾക്ക് അവസാനം കുറിക്കാൻ തക്കവണ്ണം കാരണമായ ഒരു ദിവസമാണ് മെയ് 9 എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകും. മൊണാസ്റ്റിസിസം നമ്മുടെ സഭയിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ മൊണാസ്റ്റിസം ഉണ്ടാകുന്നത് പലതരത്തിലുള്ള തിന്മകൾ, അന്നുണ്ടായിരുന്ന അമിത സ്വാതന്ത്ര്യത്തിന്റെയും അതുപോലെ തന്നെ വേദവിപരീതങ്ങളെ ഒക്കെ ഇല്ലാതെയാക്കുവാനുള്ള ഒരു ഒരു മാർഗമെന്ന നിലയിലാണ് സന്യാസ പ്രസ്ഥാനവും ആശ്രമ പ്രസ്ഥാനവും ഒക്കെ കടന്നു വന്നത്. ഇതൊക്കെ ആമുഖമായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. അല്പസമയം ഇന്ന് ദൈവസന്നിധിയിൽ ചിന്തിക്കുവാൻ തക്കവണ്ണം, നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം 1-7 വരെയുള്ള വാക്യങ്ങളാണ്. വേദപുസ്തകം ഉണ്ടെങ്കിൽ എല്ലാവരും എടുത്താൽ നല്ലതായിരിക്കും. അത് ഒരു ഒരു നല്ല ഒരു നാടോടി കഥ പോലെയുള്ള ഒരു ഒരു സിമ്പിളായ കഥയാണ്. ഒരുപാട് പഴയ പ്രസംഗമാണ്, പലരും ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം. എങ്കിലും ഞാൻ വിചാരിക്കുകയാണ്, ആരുടെയൊക്കെയോ മനസ്സുകൾ ദൈവം തമ്പുരാൻ മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൽ ആരെയൊക്കെയോ ദൈവം തമ്പുരാൻ നേരത്തെ തന്നെ, നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവം തമ്പുരാൻ നേരത്തെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടോ? ഇതിൽ നിന്നും ചില വചനങ്ങളെങ്കിലും സ്പർശിക്കുവാൻ തക്കവണ്ണം വിളിച്ച് വേർതിരിക്കപ്പെട്ട ഹൃദയങ്ങൾക്ക് വേണ്ടി ഈ പ്രസംഗം ഒരിക്കൽ കൂടി ഞാൻ അവതരിപ്പിക്കുകയാണ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം 1-7 വരെയുള്ള വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്. പ്രവാചക ശിഷ്യന്മാർ എലീശായോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ. ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലമുണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. പോകുവിൻ എന്ന് അവൻ പറഞ്ഞു. അവരിൽ ഒരുത്തൻ ദയവ് ചെയ്ത് അടിയങ്ങളോടുകൂടി പോരണമേ എന്ന് അപേക്ഷിച്ചതിന് പോരാം എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അവൻ അവരോടുകൂടെ പോയി. അവർ യോർദാനിലെത്തി മരം മുറിച്ചു. എന്നാൽ ഒരുത്തൻ ഒരു മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം, യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവനൊരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. അത് എടുത്തുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ കൈനീട്ടി അതെടുത്തു. എനിക്ക് തോന്നുന്നു ചെറുപ്പകാലങ്ങളൊക്കെ നമ്മൾ കേട്ട് പരിചയിച്ച ഒരു നാടോടി കഥയ്ക്ക് സമാനമായ ചില സംഭവങ്ങൾ ഈ പാസേജിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എലിയ പ്രവാചകൻ സ്വർഗാരോഹണം ചെയ്ത അഗ്നിരഥത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന് ശേഷം ഇസ്രായേലിന്റെ ജനങ്ങൾക്കിടയിൽ അത്ഭുതം പ്രവർത്തിക്കാനും യഹോവയുടെ സന്ദേശം സ്വീകരിച്ച് പ്രചരിപ്പിക്കാനുമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് എലിശ പ്രവാചകൻ. ആ എലിശ പ്രവാചകൻ എരിഹോയിലും ബെഥാനിയയിലും ഒക്കെ തന്റെ പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം ശിഷ്യന്മാരുമായി ഒരുമിച്ച് കൂടി ഒരു ഒരു നദീതീരത്ത് താമസിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ പാസേജിൽ നിന്നും അസ്യൂം ചെയ്യാവുന്നതാണ്. കുറെ നാള് താമസിച്ചപ്പോൾ മിക്കവാറും ശിഷ്യന്മാരുടെ എണ്ണം കൂടിക്കൂടി വന്നതുകൊണ്ടായിരിക്കാം അവർക്ക് തോന്നുകയാണ്. ഈ സ്ഥലം ഞങ്ങൾക്ക് ഇടുക്കമായിരിക്കുന്നു. ആദ്യം മുതലുള്ള ഭാഗങ്ങൾ ഒന്ന് വിശദീകരിച്ച് പോകാൻ്റെ കോണം തന്നെ ആഗ്രഹിക്കുകയാണ്. ഈ സ്ഥലം തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ എന്ന് എലീശ പ്രവാചകനോട് പറയുകയാണ്. ആദ്യമായിട്ട് നാം ചിന്തിക്കേണ്ടുന്ന കാര്യം ഇതുതന്നെയാണ്. പ്രവാചകന്റെ ശിഷ്യന്മാർക്ക് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് എപ്രകാരം പരിഹരിക്കാൻ സാധിക്കും എന്ന് അവർ ചിന്തിക്കുക. പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധി പരിഹരിക്കപ്പെടണമെങ്കിൽ ആദ്യം ഉണ്ടാകേണ്ടത് നമ്മുടെ ഇടയിൽ ഒരു പ്രതിസന്ധി ഉണ്ടോ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതൊരു വലിയ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ്. നമ്മുടെ ഇടയിൽ ഏതെങ്കിലും രീതിയിൽ പ്രതിസന്ധി കടന്നു വരുമ്പോൾ മാനസിക പിരിമുറുക്കങ്ങൾ, ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളൊക്കെയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതൊന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. അതിന് ഒരു ഒരു ഡിവൈൻ ഡിസേൺമെന്റ് നമുക്കുണ്ടാകണം എന്നാണ് ഇവിടെ പ്രവാചക ശിഷ്യന്മാരിലൂടെ വചനം നമ്മളോട് പഠിപ്പിക്കുന്നത്. ഈ സ്ഥലം ഞങ്ങൾക്ക് ഇടുക്കമായിരിക്കുന്നു അവർ മനസ്സിലാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മുടെ മനസ്സുകൾക്കും പലപ്പോഴും ഇടുക്കമുണ്ടാകാറുണ്ട്. ഇടുങ്ങിയ ചിന്താഗതിയോടുകൂടി ജീവിക്കുന്ന പലരുമുണ്ട്. ദേവാലയത്തിൽ കടന്നു വരുമ്പോഴും പരിശുദ്ധമായ നോമ്പ് ആചരിക്കുമ്പോഴും ചില നിഷ്ഠകളിലൂടെ കടന്നു പോകുമ്പോഴും മറ്റുള്ളവരുടെ മുൻപാകെ നമ്മളെ തന്നെ നീതിമാന്മാരായി ചിത്രീകരിക്കുമ്പോഴും ഒരു ക്രിസ്ത്യാനിയായി എല്ലാം തികഞ്ഞു എന്ന് വിചാരിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായ മനസ്സിന്റെ ഉള്ളിൽ നമുക്ക് നമ്മളോട് തന്നെ അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മോട് തന്നെ ഒരു ബഹുമാനം തോന്നുന്ന ചില നിമിഷങ്ങൾ ഉണ്ടാകണം. അങ്ങനെയുള്ള ചില നിമിഷങ്ങൾ ഇല്ലാതെ മറ്റുള്ളവരുടെ മുൻപാകെ പ്രകടിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യം, നമ്മുടെയൊക്കെയും ചില ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഫേവർ ചെയ്താൽ, പ്രത്യേകിച്ച് ഈ പാശ്ചാത്യ രാജ്യം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും പോലെയുള്ള രാജ്യങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫേവർ ചെയ്ത് കൊടുത്താൽ അതിന്റെ കോംപ്ലിമെന്റ് കേൾക്കാതെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് പിന്നീട് അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ. യേശുതമ്പുരാൻ പഠിപ്പിക്കുന്നത് ഈ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് വളരെ ഇടുക്കമുള്ള മനസ്സിന്റെ സ്വഭാവമാണ്. യേശുതമ്പുരാൻ ബെത്സയിദയിലെ തളർവാദ രോഗിയെ സൗഖ്യമാക്കിയതിനു ശേഷം അവിടെ ഒരു ഭാഗം സൂചിപ്പിക്കുന്നുണ്ട്. യോഹന്നാന സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നു, സൗഖ്യമാക്കിയത് ആരാണെന്ന് അവൻ അറിഞ്ഞില്ല. സൗഖ്യമാക്കിയത് ആരാണെന്ന് അവൻ അറിഞ്ഞില്ല. കാരണം ഒരു താങ്ക്സ് കേൾക്കാൻ പോലുമുള്ള സാഹചര്യം കൊടുക്കാതെ യേശുതമ്പുരാൻ അവിടെ നിന്നും വിട്ടുപോവുകയാണ്. അത്രമാത്രം വിശാലമാണ് കർത്താവിന്റെ മനസ്സ്. ഒരു വലിയ കാര്യം ചെയ്തിട്ടും ഞാൻ ഒന്നും ചെയ്തില്ല, ഐ ഹാവ് ഡൺ നത്തിങ് എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടെ യേശുതമ്പുരാൻ നടന്നു നീങ്ങുകയാണ്. അല്ല, ശമരിയക്കാരന്റെ കഥയിൽ നമുക്കറിയാം, ബോധമില്ലാതെ കിടക്കുന്ന ഒരു മനുഷ്യനെ ഒരുപാട് കഷ്ടപ്പെട്ട് പസ്തിയതൊക്കെ കൊടുത്ത് തന്റെ സ്വന്തം വാഹനത്തിൽ കയറ്റി സഹൃത്തിലേൽപ്പിച്ച് അവിടുത്തെ എല്ലാ ബില്ലും സാമ്പത്തിക കാര്യങ്ങളൊക്കെയും ഡീൽ ചെയ്തതിനു ശേഷം അദ്ദേഹം നടന്നു നീങ്ങുകയാണ്. കാരണം ഈ കൊണ്ടെത്തിച്ച വ്യക്തിക്ക് ഒരു ഒരു താങ്ക്സ് പറയാൻ പോലുമുള്ള ഒരു സാഹചര്യം കൊടുക്കുന്നതിന് മുമ്പേ പോവുകയാണ്. നമുക്കൊക്കെയും കുടുംബ ബന്ധങ്ങളിൽ പോലും റിട്ടേൺ പ്രതീക്ഷിക്കുന്നവരാണ് നമ്മൾ. കഴിഞ്ഞ ദിവസം സെയിന്റ് ജോർജ് പള്ളിയിൽ, ഡാലസ് സെയിന്റ് ജോർജ് പള്ളിയിൽ പ്രസംഗകൻ പ്രസംഗത്തിന്റെ ഇടയിൽ സൂചിപ്പിക്കുകയുണ്ടായി, സ്നേഹം എന്ന വാക്കിന്റെ വിപരീത പദം ഇഷ്ടം എന്നാണ്. ഇത് രണ്ടും തമ്മിലുള്ള ചില അർത്ഥ വ്യത്യാസങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു. പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞത് സ്നേഹം എന്നാൽ അങ്ങോട്ട് കൊടുക്കുക എന്നും ഇഷ്ടം എന്നാൽ ഇങ്ങോട്ട് സ്വീകരിക്കുക എന്നുമാണ്. ഇങ്ങോട്ട് എന്തെങ്കിലും സ്വീകരിക്കാൻ തക്കവണ്ണം താല്പര്യമുള്ളിടത്ത് മാത്രമേ നമുക്ക് ഇഷ്ടം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ പറയാറുണ്ട്, എനിക്ക് ചോറ് ഇഷ്ടമാണ്, എനിക്ക് മീൻ ഇഷ്ടമാണ്, എനിക്ക് ആപ്പിൾ ഇഷ്ടമാണ്. ഇതൊക്കെ പറയുമ്പോൾ നമുക്കതിനെ എങ്ങനെ ഭക്ഷിച്ചു തീർക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കാം, ഇങ്ങോട്ട് എന്ത് പ്രയോജനം ലഭിക്കും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഇടയിൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ എനിക്ക് ഇന്ന സ്നേഹമാണ് എന്ന് പറയുമ്പോൾ അത് ഭക്ഷിച്ചു തീർക്കാൻ വേണ്ടിയാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് കർത്താവ് ശീമൻ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്. നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതല്ല, സ്നേഹമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രതിഫലം ഇച്ഛിക്കാതെയുള്ള സ്നേഹത്തിനാണ് അഗപ്പെ എന്ന് പറയുന്നത്. അഗപ്പെ എന്ന സ്നേഹം, ഇംഗ്ലീഷ് ഭാഷയിൽ പോലും അതിന് യഥാർത്ഥമായ തർജ്ജമയില്ല. ഇറോസ് എന്നും ഫിലോസ് എന്നും അഗപ്പ എന്നുമുള്ള പലതരത്തിലുള്ള ഗ്രീക്ക് ഭാഷയിൽ വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിലും സ്നേഹത്തിന് മറ്റ് ട്രാൻസ്ലേഷൻ ഒരു ഭാഷയിലുമില്ല, ഇംഗ്ലീഷിലുമില്ല, മലയാളത്തിലുമില്ല. ആ സ്നേഹം അല്ലെങ്കിൽ ലവ് എന്ന വാക്കിന് ഏറ്റവും വിപരീതമായി നിൽക്കുന്നത് ലൈക്ക് എന്ന വാക്കാണ്. ഐ ലൈക്ക്. നമ്മുടെയൊക്കെ കുടുംബബന്ധങ്ങൾ നമ്മൾ ചിന്തിക്കുക, നാം സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത് തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചാണെങ്കിൽ അതൊരിക്കലും അത് സ്നേഹമല്ല. നന്ദി പ്രതീക്ഷിച്ചാണെങ്കിൽ അത് സ്നേഹമല്ല, അത് മനസ്സിന്റെ ഇടുക്കമാണ്. നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് അപ്രീസിയേഷൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അപ്രീസിയേഷൻ ഉണ്ടാകും. ദൈവസന്നിധിയിൽ നിന്നായാലും മനുഷ്യന്റെ സന്നിധിയിൽ നിന്നും അപ്രീസിയേഷൻ ഉണ്ടാകുമെന്നുള്ളത് വളരെ കാര്യമാണ്. പക്ഷേ നമ്മളൊക്കെയും പലപ്പോഴും പരാതിപ്പെടാറുണ്ടോ, ഞാൻ ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും എനിക്ക് ലഭിച്ച റിട്ടേൺ ഇങ്ങനെ ആയി പോയല്ലോ എന്ന് ചിന്തിക്കാറുണ്ട്. ചില ആൾക്കാരെ കുറിച്ചൊക്കെ പരിതപിക്കാറുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നത് അങ്ങനെയല്ല. കർത്താവ് പറയുന്നുണ്ട് അത് നമ്മുടെ ജോലിയല്ല. യോഹന്നാന സുവിശേഷം 9 അധ്യായത്തിൽ യേശുദമ്പരെ പിറവിക്കുരുടനെ സൗഖ്യമാക്കിയതിന് ശേഷം അവനോട് യഹൂദന്മാർ ചോദിച്ചു, നിന്നെ സൗഖ്യമാക്കിയത് ആരാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല, ഞാൻ കണ്ടില്ല. സൗഖ്യമാക്കിയതിന് ശേഷം അയാൾ എങ്ങോട്ടോ പോയി എന്നുള്ള ഉത്തരം പറയുന്നു. അതാണ് കർത്താവിന്റെ സ്വഭാവം. അതായിരുന്നു സൗഖ്യമാക്കിയതിനു ശേഷം പറയുന്നുണ്ട് ഇത് പബ്ലിഷ് ചെയ്യരുത്, ആരോടും നിങ്ങൾ പോയി പറയരുത് എന്നുള്ള ഒരു നിർദ്ദേശമാണ് സൗഖ്യം നേടിയവർക്ക് കൊടുക്കുന്നത്. കാരണം ഇത് 10 അറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസിക സുഖം എന്ന് പറയുന്നത് ഒരു മാനസികമായ ഇടുക്കമാണ്. മാനസികമായ ഇടുക്കം തന്നെയാണ്. മറ്റുള്ളവരെ നമ്മൾ മനസ്സിലേക്ക് സ്വീകരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു പാത്രത്തിൽ ഏതെങ്കിലും ഒരു വസ്തു നമുക്ക് വഹിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പാത്രത്തിന് ആ വസ്തുവിനേക്കാൾ വലിപ്പം ഉണ്ടായിരിക്കണം. ലോകത്തിലുള്ള മനുഷ്യരെയൊക്കെ നമ്മളേക്ക് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിന് അവരെക്കാൾ വലിപ്പം ഉണ്ടായിരിക്കണം. പലരെയും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കാത്ത തന്നെ പ്രധാനപ്പെട്ട കാരണം അതാണ്. മറ്റുള്ളവരെക്കാൾ എന്റെ മനസ്സ് ചെറുതാണെന്ന് നമ്മൾ തന്നെ അങ്ങ് വിചാരിക്കുകയാണ്. അവരുടെ കഴിവിനേക്കാൾ, അവരുടെ സൗന്ദര്യത്തിനേക്കാൾ, അവരുടെ മറ്റു പല കാര്യങ്ങളെക്കാൾ ഒക്കെ ഞാൻ ചെറുതാണ്, എന്റെ മനസ്സ് ചെറുതാണെന്നുള്ള ഒരു കോളനൈസ്ഡ് മൈൻഡാണ് നമുക്ക്. മറ്റുള്ളവരെക്കാൾ ഞാൻ ചെറുതാണ്, ഒരു ഇൻഫീരിയർ കോംപ്ലക്സ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമ്മുടെ ഒക്കെയും മനസ്സിൽ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് അവരുടെ മനസ്സിന് ഇടുക്കമുണ്ട്. മനസ്സിന് മാത്രമല്ല, ജീവിത സാഹചര്യങ്ങൾ ഇടുക്കമുണ്ടാകാറുണ്ട്, ഞെരുക്കമുണ്ടാകാറുണ്ട്. പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്റെ ജീവിതത്തിൽ, എന്റെ മനസ്സിൽ എവിടെയൊക്കെ ഇടുക്കവും ഞെരുക്കവും ഞാൻ അനുഭവിക്കുന്നു, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ സൃഷ്ടിക്കുന്ന ചില ഞെരുക്കങ്ങളും ചില ഇടുക്കങ്ങളും എവിടെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. ആ ശ്രമമുണ്ടായി അത് തിരിച്ചറിയാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഈ മാനസികമായ ഇടുക്കം തന്നെയാണ് നമ്മുടെ 99.9% പ്രശ്നങ്ങളുടെയും കാരണം. ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. മനസ്സ് വിശാലമാക്കിയാൽ മനസ്സിനെ ഒന്ന് എല്ലാം അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു പാഠം നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ചാൽ പ്രത്യേകിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി മുമ്പോട്ട് നീങ്ങുമ്പോൾ ജീവിത സാഹചര്യ ഞെരുക്കത്തെ കുറിച്ചൊക്കെ അവർ മനസ്സിലാക്കിയതിന് ശേഷം അവര് മുമ്പോട്ട് പോവുകയാണ്. പിന്നീട് അവർക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ അവർ തന്നെ പറയുന്ന ഒരു ഒരു സൊല്യൂഷൻ ഉണ്ട്. അവർ പറയുകയാണ്, ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. അനുവാദം ചോദിക്കുക, അനുവാദം ചോദിക്കുന്നത് തന്നെ അവർ വ്യക്തമായി അവർക്കൊരു പ്ലാനുണ്ട്. തങ്ങളുടെ ഗുരുവിനോട് പറയുകയാണ്, ഇവിടെ പാർക്കാനുള്ള ബുദ്ധിമുട്ട് മാറ്റണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തേ പറ്റുകയുള്ളൂ. ഗുരുവിനോട് പറയുകയല്ല, എങ്ങനെയെങ്കിലും ഇത് മാറ്റി തരണം എന്ന് പറയുകയല്ല. യോർദാനോളം ചെന്ന് ഏതെങ്കിലും ചില കൂലിക്കാരെ വെച്ച് ചില മരങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്നുമല്ല അവർ പറയുന്നത്. ഞങ്ങൾ പോയി ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിനെ ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. ഒരു പാർട്ടിസിപ്പേഷൻ നമുക്ക് ആവശ്യമാണ്, ഒരു ഒരു കളക്റ്റീവ് എഫേർട്ട് നമുക്ക് ആവശ്യമാണ്. സാൽവേഷനിലേക്ക് പോകുമ്പോൾ നമ്മളൊക്കെയും പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്, സാൽവേഷനിലേക്ക് പോകുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ സാൽവേഷൻ, എന്റെ കാര്യം എന്റെ എന്റെ എന്നുള്ള ഒരു ആവർത്തിച്ചുള്ള ചില പ്രാർത്ഥനകൾ നമ്മുടെയൊക്കെയും പ്രാർത്ഥനയിൽ ഉണ്ടാകാറുണ്ട്. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലും വ്യക്തിപരമായ പ്രാർത്ഥനകളും ഒക്കെയും എന്റെ എന്നും എനിക്ക് എന്നുമുള്ള വാക്കുകൾ ഒരുപാട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. സാൽവേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ പ്രത്യേകിച്ച് ഓർത്തഡോക്സ് അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് സാൽവേഷൻ ഇൻഡിവിജ്വൽ അല്ല, സാൽവേഷൻ കളക്റ്റീവ് ആണ്. കളക്റ്റീവ് സാൽവേഷൻ ഒത്തൊരുമയോടുകൂടിയുള്ള രക്ഷയിലേക്കുള്ള ഒരു 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 പലായനമാണ്, ഒരു പ്രയാണമാണ് ഓർത്തഡോക്സ് വിശ്വാസം അനുസരിച്ച് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ഈ പ്രാർത്ഥനയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പേരുകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന നടത്തരുത് എന്ന് പിതാക്കന്മാരെ കൽപ്പനയിടാനുള്ള പ്രധാനപ്പെട്ട കാരണം. അടുത്ത സമയത്താണല്ലോ ആ കൽപ്പന പള്ളികളിലൊക്കെയും വായിക്കപ്പെട്ടത്. അതിനു മുമ്പ് വരെയും നമ്മുടെയൊക്കെയും ഒരു മനസ്സിന്റെ ഇടുങ്ങിയ ചിന്താഗതി എന്ന് പറയുന്നത് ചില പ്രൊട്ടസ്റ്റന്റ് ചില കരിസ്മാറ്റിക് പ്രാർത്ഥനാ യോഗങ്ങൾ കാണുന്നത് പോലെ പേരുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള ചില കൺവെൻഷൻ ഗാനങ്ങളോടുകൂടിയ ചില പ്രാർത്ഥനകൾ നടത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ ഇടയിലേക്ക് രക്ഷ കടന്നു വരൂ അല്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സാൽവേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഇൻഡിവിജ്വൽ അല്ല, അത് കളക്റ്റീവാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അവർ ചെയ്യേണ്ടതൊരു വിജയം, അവർ വിചാരിച്ചൊരു കാര്യം അവരൊരു ഡിസ്കഷൻ ഉണ്ടാക്കുകയല്ല ചെയ്തു. നമ്മുടെയൊക്കെ പൊതുയോഗങ്ങൾ നടക്കുന്നത് പോലെ അവർ തമ്മിൽ കൂടിയിരുന്ന് ചർച്ച ചെയ്യുകയല്ല, ഇനി എന്താണ് ഇതിന് പ്രശ്നത്തിന് പരിഹാരം ചെയ്യേണ്ടതെന്ന് അവരെ പരസ്പരം ചർച്ച ചെയ്യുക, ചിലപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായി അവിടെ പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നത്, രാജാക്കന്മാരുടെ പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത് വാട്ട് ടു സേ എന്നല്ല അവർ ചിന്തിച്ചത്, വാട്ട് ടു ഡു. മുടക്കെയും ജീവിതത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളൊക്കെയും പലപ്പോഴും മുമ്പോട്ട് വയ്ക്കുന്ന ആശയം വാട്ട് ടു സേ, എനിക്കെന്ത് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കി പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പലർക്കും സാധിക്കും. ഈ ലോകത്തില് പലതരത്തിലുള്ള അവതാര പുരുഷന്മാർ കടന്നു വന്നു. മനുഷ്യൻ വിളിച്ചു പറഞ്ഞു ദൈവമേ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പലതരത്തിലുള്ള അവതാര പുരുഷന്മാർ കടന്നു വന്നു. അവരോരുത്തരെയും മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്തു എങ്ങനെ വിശപ്പ് മാറ്റണം, എവിടെ പോയാൽ വിശപ്പ് മാറ്റാനുള്ള ഉപാധികൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു കൊടുത്തു. മനുഷ്യന് വിശപ്പ് മാറിയില്ല. ഒടുവിൽ ഒരു അവതാര പുരുഷൻ കടന്നു വന്ന് പറഞ്ഞു ഞാൻ ജീവന്റെ അപ്പമാകും, നിങ്ങൾ എന്നെ ഭക്ഷിക്കുവിൻ. മനുഷ്യന്റെ വിശപ്പിന് ശമനമുണ്ടായി. മനുഷ്യന്റെ വിശപ്പ് മാറണമെങ്കിൽ എന്ത് പറയണമെന്ന് എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അതിൽ അഭിപ്രായം പറയാൻ എല്ലാവർക്കും സാധിക്കും. പള്ളിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളായാലും പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ, പൊതുയോഗങ്ങളൊക്കെ അഭിപ്രായങ്ങളുടെ പ്രളയമാണ് പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. പക്ഷേ അവിടെ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നവർ തീരെ കുറവാണ്. ഞാൻ എന്ത് ചെയ്യും എന്ന് പറയുന്നവർ തീരെ കുറവാണ്. അല്ലെങ്കിൽ അച്ഛനെ കൊണ്ടോ അല്ലെങ്കിൽ ട്രസ്റ്റിയെയും സെക്രട്ടറിയെയും കൊണ്ടോ പണി എടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഇടയിൽ കൂടുതലാണ്, അല്ലെങ്കിൽ പണി എടുപ്പിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഇടയിൽ കൂടുതലാണ്. അതുകൊണ്ട് ചിന്തിക്കുക, എന്ത് പറയാമെന്നല്ല എന്ത് ചെയ്യാം എന്ന പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. തുടർന്ന് ഉള്ള ഭാഗത്തേക്ക് പോകുമ്പോൾ അവര് ഞെരുക്കം അനുഭവിക്കുന്നു, അതുപോലെ ഞെരുക്കത്തിനുള്ള ഉപാധിയായി ഞെരുക്കത്തിനുള്ള ഒരു 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 സൊല്യൂഷനായിട്ട് അവരവരുടേതായിട്ടുള്ള ഒരു ഒരു പാർട്ടിസിപ്പേഷൻ, തങ്ങളുടേതായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ അവർ അഷ്വറൻസ് കൊടുക്കുകയാണ്. നമ്മൾ ഞങ്ങളും കൂടി ചേർന്ന് എല്ലാവരും കൂടി ചേർന്ന് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാമെന്ന് മനസ്സിലാക്കിയിട്ട് പ്രവാചകനോട് വന്ന് ചോദിക്കുന്നു, അവരുടെ ഗുരുവിനോട് വന്ന് ചോദിക്കുന്നു, ഗുരു അനുവാദം കൊടുക്കുന്നു, പോകുമെന്ന് അനുവാദം കൊടുക്കുന്നു. അനുവാദം കൊടുത്ത ഉടനെ യെസ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് എല്ലാവരും കൂടി ഒരു വണ്ടിയെടുത്ത് പോവുകയല്ല ചെയ്തത്. ഒരു വലിയൊരു കാര്യം അവർ പിന്നീട് ചെയ്യുന്നുണ്ട്, പോകുവിനെന്ന് അവൻ പറഞ്ഞു. അവരിൽ ഒരുത്തൻ ദയ ചെയ്ത് അടിയങ്ങളോടുകൂടി പോരണമേ എന്ന് അപേക്ഷിച്ചതിന് പോരാം എന്നവൻ പറഞ്ഞു. ആദ്യം അവർ പറയുന്നില്ല നിങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയയാണ് ഞാനും കൂടെ വരാം എന്നല്ല പ്രവാചകൻ പറഞ്ഞാൽ നിങ്ങൾ പൊക്കൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ ആണെങ്കിലും നോർമലി അത് ഒരു വലിയ ഒരു ഒരു അനുവാദമായിട്ട് മനസ്സിൽ കണ്ട് ആ പെട്ടെന്ന് ഇറങ്ങി പുറപ്പെടാനുള്ള ഒരു ഒരു ചിന്തയാണ് നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ആരാധനയുടെ കാര്യത്തിൽ പോലും ഇന്ന് കടന്നു വരുന്ന ഒരു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പിതാക്കന്മാരുടെ ആവശ്യം ഇല്ല എന്നും പാരമ്പര്യങ്ങളുടെ ആവശ്യം ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വേദപുസ്തകം വായിക്കാനുള്ള ഒരു വിദ്യാഭ്യാസം എനിക്കുണ്ട്, അക്ഷരാഭ്യാസം ഉള്ളത് കൊണ്ട് ഞാൻ വ്യാഖ്യാനിക്കുന്നതൊക്കെയാണ് ശരിയെന്ന് വിചാരിക്കുന്ന ഒരുപാട് ദൈവദാസന്മാർ, ഞാൻ ആ പേര് തന്നെ ഉപയോഗിക്കണം, നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ഞാൻ വളരെ ഒരു ഒരു സിമ്പത്തറ്റിക് ആയിട്ട് തന്നെ അവരെ കുറിച്ച് ഓർക്കുന്നു, വളരെ അവരോട് വളരെ സഹതാപം തോന്നിക്കൊണ്ട് തന്നെ പറയുകയാണ്. ഒരിക്കലും നമുക്ക് തന്നിട്ടുള്ള പാരമ്പര്യങ്ങളെ അവസാനിപ്പിച്ച് പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും അത് പരാജയമായിട്ട് മാറും. പ്രവാചക ശിഷ്യന്മാർക്ക് ഒരു മരം വെട്ടിയെടുക്കാനോ തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവില്ലാഞ്ഞിട്ടല്ല അവർ പറഞ്ഞത് ഗുരുവെ ഞങ്ങളോട് കൂടി പോരണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളും ദേവാലയത്തിൽ പല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് പൊതുയോഗത്തിനായാലും പ്രിസൈഡ് ചെയ്യുന്ന ഒരു വൈദികനുണ്ട്, അല്ലെങ്കിൽ ദേവാലയത്തിന്റെ പ്രധാന ചുമതലക്കാരൻ ഒരു വൈദികനുണ്ട്. അച്ഛനെ കുറിച്ച് വലിയ ഉപകാരം ഒന്നുമില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും ചില കാര്യങ്ങൾ അച്ഛന്റെ സാന്നിധ്യം ആവശ്യം, ചില കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും വികാരിയച്ഛന്റെ സാന്നിധ്യം ആവശ്യമാണ്. കുടുംബത്തിന്റെ നാഥന്റെ സാന്നിധ്യം പല കാര്യങ്ങളും നമുക്ക് ആവശ്യമാണ്. അത് പ്രധാനമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പാരമ്പര്യം. നമ്മുടെ പിതാക്കന്മാർ നമുക്ക് നൽകിയിരിക്കുന്ന പാരമ്പര്യം അത് കെടാതെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് ചിന്തിക്കുക, ഒരു ഒരു ആത്മീയ യാത്ര നടത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പരിഹരിക്കാൻ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോവുക എന്നുള്ളതല്ല. ആരാധന ആരാധനയുടെ അച്ചടക്കങ്ങളും പ്രത്യേകം നമ്മൾ ചിന്തിക്കുക. പ്രത്യേകിച്ച് ആരാധനയുടെ സമയക്രമീകരണങ്ങളോ നോമ്പനുഷ്ഠാനങ്ങളോ ഉപവാസങ്ങളോ ഉള്ള അതുപോലെയുള്ള ആരാധനയുടെ അച്ചടക്കങ്ങളൊന്നും പാലിക്കാത്ത ചില പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലേക്ക് പോകാനാണ് നമുക്കൊക്കെയും പലർക്കും താല്പര്യം. അച്ചടക്കങ്ങൾ അനുസരിക്കുന്നവരാകാൻ ആർക്കും താല്പര്യമില്ല. നിയമങ്ങൾക്ക് കീഴിൽ നിൽക്കാൻ ആർക്കും താല്പര്യമില്ല. നിയമങ്ങൾ ഇല്ലാതെ ചട്ടഴിച്ചു വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ, കടിഞ്ഞാണില്ലാതെ പായുന്ന കുതിരകളെ പോലെയാകാനാണ് എല്ലാവർക്കും താല്പര്യം. കുതിരയ്ക്ക് കടിഞ്ഞാണിടുന്നത് അതിനെ നിയന്ത്രിക്കാനും അതിന്റെ വഴി കൂടുതൽ അച്ചടക്കമുള്ളതാക്കി തീർക്കാനും വേണ്ടിയാണ്. അതുകൊണ്ട് സഭാ നിയമങ്ങൾ, സഭയുടെ പഠിപ്പിക്കലുകളും പാരമ്പര്യവും നമുക്കായിട്ട് നൽകിയിരിക്കുന്നത് നമ്മളെ നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലാതെയാക്കാനല്ല, നമ്മുടെ യാത്രകൾ കൂടുതൽ സുതാര്യമാക്കാനും അച്ചടക്കമുള്ളതാക്കി തീർക്കാനുമാണ്. നമ്മുടെയൊക്കെയും ചിന്തയനുസരിച്ച് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ യാത്ര ചെയ്യാം. ഒന്ന് വേണമെങ്കിൽ നമുക്ക് നടന്നു പോകാം, രണ്ട് ഏതെങ്കിലും വാഹനങ്ങളിൽ പോകാം. ഏതായിരിക്കും കൂടുതൽ എളുപ്പം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ചിന്തിക്കുക, ചില നിയമങ്ങൾ അല്ലെങ്കിൽ ചില അച്ചടക്കങ്ങൾ സഭയുടെ ഉള്ളിൽ പാരമ്പര്യമായി നമുക്ക് നൽകിയിട്ടുള്ളത് അപ്പോസ്തലന്മാർ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ വാഹനങ്ങളാണ്. വാഹനങ്ങളിലൂടെ പോയാൽ പ്രത്യേകിച്ച് പരിക്കുകളൊന്നുമില്ലാതെ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് സാധിക്കും. ഗുരുക്കന്മാരോട് കൂടെ പോയാൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കും. മാതാപിതാക്കളോടുകൂടി പോയാൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക്, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ചില യാത്രകൾ സുരക്ഷിതമായിട്ട് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ച് പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ പിക്നിക്കിനോ അല്ലെങ്കിൽ മറ്റുള്ള ഔട്ടിങ്ങിനോ പോകുമ്പോൾ മാതാപിതാക്കളോടൊപ്പം പോകാനാണോ മാതാപിതാക്കൾ ഇല്ലാതെ പോകാനാണോ ആഗ്രഹിക്കുന്നത്? വളരെ വളരെ നിർഭാഗ്യകരമായ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പിക്നിക്കുകൾക്കൊക്കെ പോകുമ്പോൾ കൂട്ടുകാരെയാണ് കുട്ടികൾ കൂടുതലായും ചൂസ് ചെയ്യുന്നത്. കാരണം അവർക്ക് അത്രമാത്രം ഒരു സെക്യൂരിറ്റി ഫീലിംഗ് മാതാപിതാക്കളുടെ അടുക്കിൽ നിന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ നിർഭാഗ്യകരമായ അവസ്ഥ തന്നെയാണ്. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, ചില പ്രശ്നങ്ങളെ കടന്നു വരുമ്പോൾ ദേവാലയത്തിലെ ചില വിശേഷ അവസരങ്ങളൊക്കെയും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മോട് കാണിക്കുന്ന ആ ഒരു ഒരു വിധേയത്വത്തെക്കാൾ ഉപരിയായി അവർക്ക് അവരുടെ പിയർ ഗ്രൂപ്പുമായിട്ട് ഉള്ള സഹവാസം കൂടുതൽ സന്തോഷവും കൂടുതൽ ആനന്ദവും നൽകുന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് അവർ എത്രമാത്രം ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് പ്രേമുള്ളവരെ, പ്രവാചക ശിഷ്യന്മാർ പ്രവാചകനെ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മെ ആഗ്രഹിക്കാനും നമ്മുടെ പിതാക്കന്മാരെ നമുക്ക് ആഗ്രഹിക്കാനുമുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാകണം. ആ ഒരു ഒരു സാഹചര്യത്തിൽ മാത്രമേ യഥാർത്ഥമായ അച്ചടക്കത്തോടുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് പോവുകയുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സമയം അതിക്രമിക്കുന്നതുകൊണ്ട് തുടർന്നുള്ള ഭാഗത്തേക്ക് കടക്കുകയാണ്. അവർ പോയി, അവർ ഓരോരുത്തരും മരം മുറിക്കുമ്പോൾ പെട്ടെന്ന് ഒരാളുടെ കോടാലി ഊരി വെള്ളത്തിൽ പോകുന്നു. അത് അവിടെ ഒരു വലിയ പിഴവായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ പറയുന്ന വലിയൊരു കാര്യമുണ്ട്, കർത്താവ് ഗുരു ഏത് യജമാനേത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ എന്നെ വിളിച്ചു പറഞ്ഞു. സ്വന്തമായിരുന്നെങ്കിൽ അവൻ അത്ര നിലവിളിക്കില്ലായിരുന്നു. വായ്പ വാങ്ങി, ആരുടെ കയ്യിൽ നിന്നോ വായ്പ വാങ്ങിയ ഒരു കോടാലി വെള്ളത്തിൽ വീണ് പോയപ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്വം കൂടുതലായിരിക്കും. ഒരു ഒരു കഥ കേട്ടിട്ടുണ്ടായിരിക്കാം, പണ്ട് ഒരു വിവാഹ സൽക്കാരത്തിന് വിവാഹത്തിന്റെ റിസപ്ഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഭാര്യയ്ക്ക് ഭയങ്കരമായ ആഗ്രഹം. ഇന്ന് ഞാൻ പോയപ്പോൾ എന്റെ കൂട്ടുകാരിയുടെ കഴുത്തിൽ ഒരു നെക്ലസ് കണ്ടു, ഒരു ഒരു പേൾ നെക്ലസ് കണ്ടു. എനിക്കും അതുപോലെ ഒന്ന് വേണം. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഇല്ല പറ്റില്ല, അത് വളരെ കോസ്റ്റ്ലിയാണ്, നമ്മുടെ ഒരു സാഹചര്യം അനുസരിച്ച് മേടിക്കാൻ പറ്റില്ല. അടുത്ത ഫംഗ്ഷന് പോകുമ്പോൾ തന്നെ, ഫാമിലി ഫംഗ്ഷന് പോകുമ്പോൾ തന്നെ എനിക്ക് അതുപോലൊന്നും വേണമെന്ന് പറഞ്ഞിട്ട് നടന്നില്ല. ഒടുവിൽ അവർ തമ്മിൽ തീരുമാനിക്കുകയാണ്, കൂട്ടുകാരുടെ കയ്യിൽ നിന്നും ഈ പേൾ നെക്ലസ് മേടിച്ച് ഫാമിലി ഫംഗ്ഷൻ ഇട്ടുകൊണ്ട് പോകാൻ തക്കോണം തീരുമാനിച്ചു. ഒടുവിൽ ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് കഴുത്തിൽ ഈ നെക്ലസ് ഇല്ല, അതെവിടെയോ നഷ്ടപ്പെട്ടു പോയി. വളരെ വില കൂടിയ ആ നെക്ലസ് നഷ്ടപ്പെട്ടു പോയതിന്റെ ഫലമായി എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കണമല്ലോ, തിരിച്ചു കൊടുക്ക, ആളെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു ചോദിക്കുമല്ലോ എന്നോർത്ത് ആ ആളെ കാണുമ്പോഴൊക്കെയും അവരിങ്ങനെ ഒഴിഞ്ഞു മാറി നടന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് അവരുടെ വണ്ടികൾ പലതും അവര് മറ്റു പലർക്കും വിറ്റു, വീട്ടിലെ ജോലിക്കാരെ പിരിച്ചുവിട്ടു, എക്സ്ട്രാ ടൈം ജോലി ചെയ്യാൻ തുടങ്ങി. ഒന്ന് രണ്ട് വർഷം എടുത്ത് അവർ ഒരുപാട് പണം സമ്പാദിച്ച് ഇതിനുള്ള പണം കണ്ടെത്തി. ഒടുവിൽ അവര് സമാനമായ രീതിയിൽ ഒരു പേൾ നെക്ലസ് മേടിച്ച് ഇദ്ദേഹത്തിന് മുമ്പിലെത്തിയപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലാകാതെ രീതിച്ച്, നിങ്ങൾ ഒരുപാട് മാറിപ്പോയല്ലോ, ഒരുപാട് ക്ഷീണിച്ചു പോയല്ലോ, എന്ത് പറ്റി, ഒരുപാട് നാളായല്ലോ കണ്ടിട്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതുപോലെയാണ് ഒരു ചെറിയൊരു ഒരു മിസ്സിംഗ് സംഭവിച്ചു, ഒരു വലിയ തെറ്റ് സംഭവിച്ചു, ഞങ്ങൾ വായ്പ വാങ്ങിയ ആ മാല നെക്ലസ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെട്ടു, ഞങ്ങളത് വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തി, ഒരുപാട് പണം സ്വരൂപിച്ച് ഞങ്ങളത് തിരികെ ഒരു വിധത്തിൽ അത് ഒപ്പിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവർ ആ മാല തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മാല സ്വീകരിച്ചുകൊണ്ട് ആ വ്യക്തി പറയുകയാണ്, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മാലയുടെ ആവശ്യമില്ല, കാരണം എന്റെ മാല ഒരു ഡ്യൂപ്ലിക്കേറ്റ് മാലയായിരുന്നു, ഒറിജിനൽ പേൾ ആയിരുന്നില്ല. അത് നിങ്ങൾ കളഞ്ഞു പോയിരുന്നെങ്കിൽ ഞാൻ തന്നെ ഊഹിച്ചു നിങ്ങളുടെ കയ്യിൽ നിന്ന് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം, ഞാനതിന് വലിയ വിലയൊന്നും കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് ഞാനത് അന്നേ മറന്നുപോയ കാര്യമാണ്, ഇത്രമാത്രം കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു, അത് വലിയ വിലയേറിയ സാധനമൊന്നും ആയിരുന്നില്ല, അത് വളരെ തുച്ഛമായ വിലയ്ക്ക് ഫാൻസി സ്റ്റോറിൽ നിന്ന് മേടിച്ച ഒരു വില കുറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് മാലയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായും അവരൊരു നഷ്ടബോധത്തിലേക്ക് കടന്നു പോവുകയാണ്. പ്രിയമുള്ളവരെ, വായ്പ വാങ്ങിയ സാധനം നഷ്ടമാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു നീറ്റൽ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ട് പരമാവധി നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം വായ്പ വാങ്ങാതിരിക്കുക എന്നുള്ളതാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ചില പ്രാർത്ഥനാ പ്രവണതകളൊക്കെയും ചില ആരാധന ആത്മീയ പ്രവണതകളൊക്കെയും നമ്മുടെ ഇടയിലേക്ക് നമ്മൾ വായ്പ വാങ്ങിക്കാറുണ്ട്. ചില കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളിൽ നിന്നും ചില പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിന്റെ സ്വാധീനത്തിൽ നിന്നൊക്കെ ചില പ്രാർത്ഥനാ രീതികൾ നമ്മൾ കടമെടുക്കാറുണ്ട്. സ്വന്തമായിട്ടുള്ളത് ഇല്ലാത്തത് കൊണ്ടാണ് കടമെടുക്കുന്നത്. പ്രിയമുള്ളവരെ, സ്വന്തമായിട്ട് നമുക്ക് ചില പ്രാർത്ഥനാ രീതികളുണ്ട്, അതനുസരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വായ്പ വാങ്ങേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ മറന്നുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ചില പ്രാർത്ഥനാ സമയങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ചില രീതികൾ ഇല്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ കൽപ്പന വായിച്ചു കഴിഞ്ഞപ്പോൾ പേര് വായിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നന്ദിയോടെ ഞാൻ സ്തുതി പാടി തന്നെ പാട്ട് പാടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വലിയ നഷ്ടബോധം ഉണ്ടാകുന്നതിന് കാരണം അതാണ്. വലിയ നഷ്ടബോധം പലർക്കും വിശ്വാസികൾക്ക് തോന്നി തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. അയ്യോ, അതില്ലെങ്കിൽ എങ്ങനെയാണ് കുർബാന പൂർത്തീകരിക്കപ്പെടുന്നതെന്ന് പോലും ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പ്രേമുള്ളവരെ, അങ്ങനെയല്ല, ഇതൊക്കെയും കടന്നു വന്ന ഇത് വായ്പ എടുത്ത ചില പ്രാർത്ഥനാ രീതികളാണ്. അത് നഷ്ടപ്പെട്ടത് കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല, കാരണം നമുക്ക് അതിനേക്കാൾ സുന്ദരമായ പ്രാർത്ഥനാ രീതികൾ, മധ്യസ്ഥ പ്രാർത്ഥനാ രീതികൾ നമുക്കുണ്ട്. പ്രത്യേകമായി ചിന്തിക്കുക, ആ മനുഷ്യന് വേണമെങ്കിൽ അത് കരയിൽ വീണായിരുന്നെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പമില്ലായിരുന്നു, കടലിൽ തന്നെ വെള്ളത്തിൽ തന്നെ വീണു പോയതുകൊണ്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് നിലവിളിക്കുകയാണ് തിരികെടുക്കാൻ. അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് തിരികെടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് യജമാനോട് അദ്ദേഹം സഹായം ചോദിക്കുന്നത്. നമ്മുടെയൊക്കെയും പ്രാർത്ഥനയിൽ ഉണ്ടാകുന്ന ഒരു വലിയ കാര്യം അത് തന്നെയാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തീർത്തു കഴിഞ്ഞ് ചില ഇമ്പോസിബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ മാത്രമേ നാം ദൈവത്തിങ്കിലേക്ക് തിരിയാറുള്ളൂ. നമ്മുടെ സബ്സ്റ്റൻസ് ഒക്കെയും ഈ കരയിൽ എവിടെയെങ്കിലും നഷ്ടമായിരുന്നെങ്കിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കില്ല, എന്റെ കഴിവ് കൊണ്ട് നേടാൻ പറ്റുന്നൊക്കെ നമ്മൾ നേടും. ഒടുവിൽ നമ്മുടെ കഴിവ് പോരാതെ വരുമ്പോൾ മാത്രമേ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് പ്രത്യേക കൂടുതലായിട്ടും ആൾക്കാർ രോഗികൾക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കാൻ തക്കുന്ന അച്ഛന്മാരോട് ആവശ്യപ്പെടുന്നത്. കാരണം മനുഷ്യന്റെ കഴിവുകൾ അവിടെ അപ്രാപ്യമായി മാറുന്നത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ചിന്തിക്കുക പ്രിയമുള്ളവരെ, ഓരോ കാര്യങ്ങളും അത് അവിടെ യജമാനൻ ഗുരു അവരുടെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ ഒരു സൊല്യൂഷൻ സാധ്യമായതെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മ വേണം. സൊല്യൂഷൻ സാധ്യമായത് എങ്ങനെയാണ്? അദ്ദേഹം ചോദിക്കുകയാണ്, അത് എവിടെയാണ് വീണത് എന്ന് ചോദിക്കുന്നുണ്ട്. ഈ വിശുദ്ധ കുമ്പസാരത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. പട്ടക്കാരൻ ആ കറുത്ത കുപ്പായം ധരിച്ച് ദേവാലയത്തിന്റെ മദ്ബുഹായുടെ വാതിൽക്കിലിരുന്നുകൊണ്ട് നമ്മളോടും ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട കോടാലി എവിടെയാണ് നഷ്ടപ്പെട്ടത്, നിന്റെ കാല് വഴുതി വീണത് എവിടെയാണ്, നിനക്ക് വീഴ്ച സംഭവിക്കാൻ തക്കവണ്ണം കാല് വഴുതത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ വീണത് എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കാതെ ഒരിക്കലും പ്രിയമുള്ളവരെ അവിടെ നിന്നും ആ ഒരു സൊല്യൂഷൻ സാധ്യമല്ല. എവിടെയാണ് എനിക്ക് വീഴ്ച സംഭവിച്ചത് എവിടെയാണ് എന്ന് തുറന്നു പറയാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. യെശയ്യാ പ്രവാചകനെ പോലെ
അശുദ്ധനായ മനുഷ്യൻ അശുദ്ധിയുള്ള അധരമുള്ള മനുഷ്യനാണ് എന്നും ഞാൻ പാപിയായ മനുഷ്യനാണെന്ന് പത്രോസ് പറയുന്നത് പോലെയും ഒക്കെ നമുക്കൊരു ഒരു ഒരു എവിടെയാണ് നമുക്ക് വീഴ്ച സംഭവിച്ചത് എന്ന് തുറന്നു പറയാനുള്ള ദൈവത്തിന്റെ മുമ്പാകെ തുറന്നു പറയാനുള്ള മനസ്സുണ്ടാകണം. പിന്നീട് കാണുന്നുണ്ട് അവനൊരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു ഇരുമ്പ് പൊങ്ങി വന്നു. വെള്ളത്തിലിട്ടാൽ താണു പോകുന്ന ഒരു വസ്തുവായ ഇരുമ്പ് വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കുന്ന കോലുകൊണ്ട് എങ്ങനെ വീണ്ടെടുത്തു എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ചില ദൈവീക പ്രവർത്തനങ്ങൾ ഈ ശാസ്ത്രങ്ങൾക്കും നമ്മുടെ ചില അണ്ടർസ്റ്റാൻഡിങ്ങിനും അപ്പുറമാണ്. നമ്മളൊക്കെയും വിജ്ഞാനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇപ്പോഴത്തെ തലമുറയെ കുറിച്ചാണ് പറഞ്ഞത്, വിജ്ഞാനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ വിശ്വാസത്തിന് പ്രാധാന്യം കുറഞ്ഞു വരികയാണ്. വിജ്ഞാനത്തിനേക്കാൾ കൂടുതലായി വിശ്വാസത്തിന് പ്രാധാന്യം കൊടുത്ത് ദൈവം തമ്പനെ പ്രവർത്തിക്കുന്നത് ഒരിക്കലും മനുഷ്യബുദ്ധിക്ക് ചേരുന്ന രീതിയിലല്ല. മനുഷ്യബുദ്ധി പോലും അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെയൊക്കെയും ചെറുപ്പകാലം മുതൽ നമുക്ക് അനുഭവമുള്ളതാണ്. ഒരുപാട് അനുഭവങ്ങൾ മനുഷ്യബുദ്ധിക്ക് അപ്പുറമായി ഇമ്പോസിബിൾ എന്ന് വിചാരിച്ചിരുന്ന ചില പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തമ്പനെ നടത്തി തന്നിട്ടുള്ള അനുഭവങ്ങൾ എന്നെ കേൾക്കുന്ന പലരുടെയും ഇടയിലുണ്ട്. പലരും ഇപ്പോൾ ഇത് നെടുവേർപ്പെടുന്നത് എനിക്കിപ്പോൾ രഹസ്യമായിട്ടാണെങ്കിലും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഉണ്ട്, പലപ്പോഴും ഉണ്ട്. നഷ്ടപ്പെടുമായിരുന്ന ജീവൻ പോലും പ്രാർത്ഥിച്ച് തിരികെ നേടിയെടുത്ത ചരിത്രമുള്ള അനുഭവമുള്ള പലരും എന്നെ കേൾക്കുന്നവരിലുണ്ട്. ദൈവം തമ്പുരാൻ ഈ ശാസ്ത്രങ്ങളുടെ കണ്ടുപിടുത്തം അനുസരിച്ചല്ല, ജ്യോമെട്രിയുടെ രീതിയിലല്ല കർത്താവിന്റെ പ്രവർത്തനങ്ങളൊന്നും. ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ പോലും ലജ്ജിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ദൈവം തമ്പുരാന് സാധിക്കും. ആ കോടാലി പൊങ്ങി വരുമ്പോൾ യേശു പ്രവാചകന് വേണമെങ്കിൽ ആ കോടാലി എടുത്ത് ഇതാ എന്റെ ഞാൻ എനിക്ക് ക്രെഡിറ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള പലരും കാണുക വേണമെങ്കിൽ അത് എടുത്ത് കൊടുക്കാമായിരുന്നു. അദ്ദേഹത്തിന് അവിടെ ഒരു അല്പം കൂടി ഒരു അപ്രീസിയേഷൻ ലഭിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുമായിരുന്നു. പക്ഷേ എലീശ പ്രവാചകൻ ചെയ്യുന്നത് നീ അത് എടുത്തുകൊള്ളുക എന്നാ പറയുന്നത്. നിന്റെ കയ്യിൽ നഷ്ടപ്പെട്ട സാധനം എവിടെ നഷ്ടപ്പെട്ടു അവിടെ തന്നെ ഇതാ പൊങ്ങി വന്നിരിക്കുന്നു, നീ അത് എടുത്തുകൊള്ളുക, സന്തോഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എലീശ പ്രവാചകൻ രംഗത്ത് നിന്ന് അപ്രത്യക്ഷമാവുക. ആദ്യം സൂചിപ്പിച്ചതുപോലെ മനസ്സിന്റെ വിശാലതയാണ് ഇവിടെ കാണിക്കുന്നത്. മനസ്സിന്റെ വിശാലതയിലേക്ക് കടന്നു വരുമ്പോൾ യേശു തമ്പുരാന് നമ്മുടെ ഇടയിലേക്ക് അത്ഭുതം പ്രവർത്തിച്ചിട്ട് ചില പ്രാർത്ഥനയിലൂടെ നമ്മുടെ രോഗികളൊക്കെ സൗഖ്യം തന്നിട്ട് നമ്മോട് പറയുകയാണ് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. അവിടെ ഒന്നും ഒരു ഒരു ക്രെഡിറ്റിനും വേണ്ടി കർത്താവ് കടന്നു വരുന്നില്ല. വേണമെങ്കിൽ കർത്താവിന് ക്രെഡിറ്റ് എടുക്കാനായിരുന്നെങ്കിൽ യെരുശലേം ദേവാലയത്തിന് മുകളിൽ നിന്നും താഴോട്ട് ചാടി ഒന്നും സംഭവിക്കാതെ വരുമ്പോൾ തന്നെ സ്വാഭാവികമായും അവിടെയുള്ള ആളുകൾ മുഴുവനും കടന്നു വന്നേനെ യേശു തമ്പുരാനെ കാണാനും. ഒന്നുകൂടി ആകും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അച്ഛന്മാരെയൊക്കെ പെരുന്നാളിന് വിളിക്കുന്നത് പോലെ, സുവിശേഷകന്മാരെയൊക്കെ പെരുന്നാളിന് പ്രസംഗിക്കാൻ വിളിക്കുന്നത് പോലെ പെരുന്നാളിന് വിളിക്കുമ്പോൾ ഫ്ലയറിനകത്ത് പ്രത്യേകം രേഖപ്പെടുത്തും ഇന്ന ആള് സുവിശേഷം പ്രസംഗിക്കുന്നു. സുവിശേഷ പ്രസംഗത്തിന് ശേഷം ദേവാലയത്തിന് മുകളിൽ നിന്ന് താഴോട്ടുള്ള ചാട്ടവും ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ള ഒരു പ്രത്യേക ഒരു അടിക്കുറിപ്പോടുകൂടി തന്നെ അദ്ദേഹത്തെ വിളിച്ച് പുതിയ പുതിയ പ്രോഗ്രാമുകൾ കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ ഉള്ള ഒരു സർക്കംസ്റ്റാൻസിലാണ് കർത്താവ് അതിൽ വേണ്ടെന്ന് വെച്ചത്. ക്രെഡിറ്റ് എടുക്കാൻ കർത്താവിന് താല്പര്യമില്ല. നമ്മുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിച്ചതിന് ശേഷവും കർത്താവ് ക്രെഡിറ്റിലേക്കൊന്നും വരുന്നില്ല. നിങ്ങൾ കൈനീട്ടി അത് എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തന്നെ അതിന്റെ എല്ലാ ലാഭവും എല്ലാ ഗുണവശങ്ങളും നമുക്ക് തന്നെ അനുഭവിക്കാൻ തക്കണം ദൈവം തമ്പുരാൻ തിരിക്കുകയാണ്. അത്രയുമുള്ളവരെ ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരും, ചില ക്രൈസിസുകൾ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. കടന്നു വരുമ്പോൾ ക്രൈസിസ് ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുപോലെ തന്നെ അതിന്റെ പരിഹാരമായി വ്യക്തിപരമായിട്ടല്ല നമ്മുടെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി അതെങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിക്കുക, അവിടെ എന്ത് പറയാം എന്നല്ല എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കുക. അത് വെറുതെ നമ്മൾ മാത്രമായിട്ട് കടന്നു ചെന്നാൽ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല. നമ്മുടെ പിതാക്കന്മാരുടെ പഠിപ്പിച്ച പ്രാർത്ഥനകളും പിതാക്കന്മാരെ പറഞ്ഞു തന്ന പാരമ്പര്യവും പൈതൃകവും സൂക്ഷിച്ചുകൊണ്ട് തന്നെ പിതാക്കന്മാരുടെ സാന്നിധ്യത്തോടുകൂടി ഗുരുക്കന്മാരുടെ സാന്നിധ്യത്തോടുകൂടി കടന്നു ചെല്ലാനായിട്ട് നമുക്ക് സാധിക്കണം. പിന്നീട് ഗുരു പറയുന്നത് പോലെ ചെയ്യാൻ, എവിടെ പിഴവ് സംഭവിച്ചു എന്ന് കാണിച്ചു കൊടുക്കാനും അവിടെ നിന്ന് പിഴവിന് പരിഹാരം സിദ്ധിക്കുമ്പോൾ യേശു തമ്പുരൻ കാണിച്ചു തരുന്ന, ദൈവം തമ്പുരൻ കാണിച്ചു തരുന്ന ശാസ്ത്രങ്ങൾക്കും അപ്പുറമായി കാണിച്ചു തരുന്ന ചില അടയാളങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവം തമ്പുരാൻ തരുന്ന അനുഗ്രഹം കൈനീട്ടി സ്വീകരിക്കാനുള്ള ഒരവസരമാണ് നമുക്ക് കൈ വന്നിരിക്കുന്നത്. പരിശുദ്ധ റുഹായുടെ ആവാസത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സഭ, ദൈവമേ ഞങ്ങളിടയിലുള്ള പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അവിടുന്ന് ഇടപെട്ട് ഇല്ലാതെയാക്കി തീർക്കണമേ. നിന്നോടൊപ്പം പ്രവർത്തിക്കാൻ നിന്നെ മുന്നിൽ കണ്ടുകൊണ്ട് നിന്നെ നായകനാക്കി നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ ഒരുമിച്ചുള്ള പ്രയത്നം കൊണ്ട് ഞങ്ങളുടെ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് ദൈവമുമ്പാകെ പ്രാർത്ഥിക്കാം. പെന്തിക്കോസ്റ്റ് പെരുന്നാളിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളും ശരീരങ്ങളും നിറയട്ടെ എന്ന് പ്രത്യേകമായ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഈ പ്രാർത്ഥിക്കുന്നവർക്കും എന്നെ കേൾക്കുന്നവർക്കും ഇത് പങ്കെടുക്കാൻ സാധിക്കാതെ പോയവർക്കും നമ്മുടെ എല്ലാ ഇടവകകൾക്കും ഇടവക ജനങ്ങൾക്കും തലമുറകൾക്കും കുടുംബങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ജീവനോടിരിക്കുന്നവരും വാങ്ങിപ്പോയവരുമായ എല്ലാവർക്കും ആ പരിശുദ്ധ റൂഹായുടെ സമാധാനവും ആശ്വാസവും ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ അനുഗ്രഹിത വിശ്വാസ സമൂഹമേ, ബഹുമാനപ്പെട്ട തോമസ് മാത്യുവച്ചൻ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 7 വരെ ആസ്പദമാക്കി തുടക്കത്തിൽ പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞത് ഇതൊരു നാടോടി കഥ പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ സംഭവം പോലെ എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ആ സംഭവത്തെ വളരെ ഭംഗിയായി മനുഷ്യ ജീവിതത്തോട് ബന്ധിപ്പിക്കുവാൻ പ്രിയപ്പെട്ട അച്ഛന് സാധിച്ചു. പ്രത്യേകിച്ച് സ്വർഗാരോഹണ പെരുന്നാളിന്റെ സമീപത്തേക്ക് നമ്മൾ അടുക്കുന്ന സമയം രണ്ടു കരങ്ങളും ഉയർത്തി ശിഷ്യന്മാരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയിൽ മേഘങ്ങളുടെ ഇടയിലേക്ക് എടുക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ഒലിവുമലയിൽ നിന്ന് ശിഷ്യ സമൂഹവും ജനാവലിയും ദർശിച്ചതുപോലെ ഇന്ന് സന്ധിക്കും നാളെ പ്രഭാതത്തിലുമായി നടത്തപ്പെടുന്ന ബലിപീഠത്തിലെ ശുശ്രൂഷകളിലൂടെ നമുക്കതിന്റെ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രാജാക്കന്മാരുടെ 1-ഉം 2-ഉം പുസ്തകം നമുക്ക് പലപ്പോഴും ഇഷ്ടമുള്ള പുസ്തകമാണ്. വലിയ ദൈവശാസ്ത്ര ആശയങ്ങളൊന്നും കുത്തി നിറയ്ക്കാതെ സരസമായ ഭാഷയിൽ ലളിതമായ സാഹിത്യ ഭാഷയുടെ അകമ്പടിയോടുകൂടി എഴുതപ്പെട്ടതാണ്. ദാവീദ് രാജാവും ശലോമോനും അവരുടെ ജീവിതക്രമത്തിൽ ചെയ്ത കാര്യങ്ങളെയൊക്കെ 1-ാം പുസ്തകത്തിൽ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. 2-ാം പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഏലിയാവും ഏലീശായും ഈ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ഈ വിഷയം മുന്നോട്ട് പോകുമ്പോൾ 6-ാം അധ്യായത്തിൽ അതിന്റെ തുടക്കത്തിലൊരു കാര്യമുണ്ട്. പ്രവാചക ശിഷ്യന്മാർ ഏലീശയോട് ഒരു കാര്യം വ്യക്തമാണ്. അച്ഛൻ പറഞ്ഞ ഈ തെളിവുകളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ ശിഷ്യത്വം സ്വീകരിച്ചവരായിരുന്നു. നമ്മളെയും വിളിക്കുന്നത് ക്രിസ്ത്യാനികളെന്നാണ്. നമ്മൾ ക്രിസ്തുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചവരാണോ? അതുണ്ടെങ്കിലേ ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മപ്പെടുത്തിയ ഈ ഓരോ ഘട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകാൻ തടസ്സങ്ങൾ മാറ്റപ്പെടുകയുള്ളൂ. നമ്മൾ ക്രൈസ്തവന്റെ പേരുണ്ടെങ്കിലും ക്രിസ്തുവിന്റെ ശിഷ്യഗണത്തിലേക്ക് പലപ്പോഴും നമ്മളെ വിട്ടുകൊടുക്കാത്തവരാ. പ്രവാചക ശിഷ്യന്മാർ ഏലീശയോട് എന്നാരംഭിക്കുന്നത് ഇതിന്റെ ഇടയ്ക്കും പല പ്രാവശ്യം ഇങ്ങനെ പറയുന്നുണ്ട്, പ്രവാചക ശിഷ്യന്മാർ. അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവനിൽ സ്വീകരിക്കുവാനും ഉള്ള പ്രവണത മാത്രമല്ല, പൂർണമായ സമർപ്പണത്തോടുകൂടി ദൈവ അനുഭവങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ചവരാണ്. അതുകൊണ്ട് അതിനെ തുടർന്ന് 4 കാര്യങ്ങൾ അച്ഛൻ ഓർമ്മപ്പെടുത്തിയത്, പ്രതിസന്ധികളെ സ്വയം തിരിച്ചറിയണമെങ്കിൽ അവർക്ക് ദൈവത്തിന്റെ ശിഷ്യത്വ പദവി അനിവാര്യമാണ്. 2, ആലോചനകളെക്കാൾ പ്രവൃത്തിപദത്തിന് പ്രാധാന്യം നൽകണമെങ്കിൽ, ചർച്ചകളെക്കാൾ പ്രായോഗിക ജീവിതത്തിൽ ഈ ക്രമങ്ങളെ കൊണ്ടുവരണമെങ്കിലും ദൈവത്തോടുള്ള ശിഷ്യത്വ ബന്ധം നമുക്ക് അനിവാര്യമാണ്. 3, ദൈവം ധാരാളം അനുഗ്രഹങ്ങളെ നമുക്ക് നൽകും ശിഷ്യത്വ പദവി സ്വീകരിക്കുന്നതിലൂടെ. അതല്ല എങ്കിൽ പലപ്പോഴും നമുക്ക് ലഭിക്കപ്പെട്ട നന്മകളെ കാണുന്നതിന് പകരം അപരനിൽ നിന്ന് പലതും വായ്പ എടുക്കേണ്ടുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം. 4, വിശ്വാസം വിജ്ഞാനത്തെക്കാൾ വിലപ്പെട്ടതാണെന്നുള്ള ബോധ്യം ഉണ്ടാകണമെങ്കിൽ അതും ശിഷ്യത്വ പദവി അലങ്കരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ സാധ്യമുള്ളൂ. അപ്രകാരം പ്രവാചക ശിഷ്യന്മാർ എന്ന സംബോധന ഈ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ക്രൈസ്തവരായ വിശ്വാസ സമൂഹത്തിൽ ഉൾപ്പെടുന്ന നമുക്കും കേവലം പേരുകൊണ്ട് മാത്രമല്ല, കുടുംബം കൊണ്ട് മാത്രമല്ല, ദേവാലയത്തിന്റെ വലിപ്പം കൊണ്ട് മാത്രമല്ല, നമ്മൾ വന്നതായ ഭൂപ്രദേശത്തിന്റെ മഹിമ കൊണ്ട് മാത്രമല്ല, വ്യക്തിപരമായി ക്രിസ്തുവിനോട് അല്ലെങ്കിൽ ദൈവത്തോട് ഒരു ശിഷ്യത്വ ബന്ധം സ്വീകരിക്കുമ്പോൾ പ്രവാചകനായ ഏലീശയോട് ചേർന്ന് അവർക്ക് പ്രവർത്തിക്കാനിടയായതുപോലെ
ദൈവത്തോട് ചേർന്ന് അനുഗ്രഹിക്കപ്പെട്ട നന്മകൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ചെറിയ ഒരു സംഭവത്തിൽ നിന്ന് ഒരു വലിയ വെളിപ്പെടുത്തൽ നമുക്ക് ഇന്ന് നൽകി തന്ന പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛനെ വളരെ സന്തോഷപൂർവ്വം പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഓർക്കണം. അദ്ദേഹം കുറച്ചു നാളെ ആയിട്ടുള്ളൂ അമേരിക്കയിൽ വന്നിട്ടുള്ളൂ. പ്രസംഗ പരിജ്ഞാനത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ട വെളിപ്പെടുത്തലുകൾ നമുക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവം വിനിയോഗിക്കുന്ന ഒരു വൈദികനാണ്. തുടർന്നും ശ്രേഷ്ഠമായ ഈ ദൈവിക പരിജ്ഞാനം, വേദപുസ്തകത്തിലെ വിജ്ഞാനം നമുക്ക് പകർന്നു തരുവാൻ പ്രിയപ്പെട്ട അച്ഛനെ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നൽകിത്തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശുഭോറോ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ട അച്ഛനോടുള്ള പ്രത്യേകമായ സന്തോഷവും നന്ദിയും നമുക്ക് ഏവർക്കും അച്ഛനെ അറിയിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ഉന്നതസിംഹാസനമല്ലാന്നുള്ള ആ താൻ സംബോധന കർത്താവ് മാതാപിതാക്കളുടെ ഗീതത്തിന്റെ കണ്ടിലായി പാടി മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം.
നിസ്സാരമതെന്നോർക്കുന്ന അധികാരഭവമില്ലാത്ത നിർമ്മലചിത്തം നൽകണമേ കർത്താവേ ദുർമത്സരമേ.
ഓർക്കാനുള്ള ദാനിയൽ, രൂബൻ, ആലിസ് ജോസഫ്, ബിൻസൂമൻ, രോഹൻ, വർഗീസ് ജോർജ്, ജോൺ, മോളി താമരവേലിൽ, രാജു ഡാനിയൽ, നോഹ, അരുൺ, മോളി, സാറ, ഹന, കുഞ്ഞു കുഞ്ഞമ്മ, വർഗീസ് വർഗീസ്, ജോൺ ജാക്കോ, അന്നമ്മ തോമസ്, എ എ സക്കറിയ, ശോഷമ്മ ജോൺ, ജോൺ ജോർജ്, തങ്കമ്മ ആൻഡ്രൂസ്, ഫിലിപ്പ് റമ്പാച്ചനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ ജൊഹാന എന്ന് പറയുന്ന 2 വയസ്സുള്ള കുഞ്ഞിനെ ദൈവസന്നിധിയിൽ ഓർക്കാം. കഴിഞ്ഞ ദിവസം അറിയാൻ കഴിഞ്ഞ ക്യാൻസറായി ഒരു അമ്മ പ്രയാസം അനുഭവിക്കുന്നു. ലീലാമ്മ കുഞ്ഞച്ഛൻ, പുള്ളിക്കാരുടെ മകള് സിമി അപ്രതീക്ഷിതമായി കാല് ഇടറി വീണ് തല വളരെ ഫ്രാക്ചറായിട്ട് ഹോസ്പിറ്റലിലാണ്. സിമി ഷിജു എന്ന അതിന്റെ പേര്. ഇതൊക്കെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
ബാറിക്കുമോ ക്രിസ്തുയേശുവിൽ ഞങ്ങളെ അളവോടാ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, പിതാവേ, വിശുദ്ധ ദിവസത്തിന്റെ മധ്യാഹ്ന സമയത്താണ് ഞങ്ങൾ ആസ്വദിക്കുന്നു. അല്പസമയം ഞങ്ങളുടെ കഴുത്തുകളെ ഉണങ്ങി നിന്റെ തിരുമ്പിൽ ഇരിപ്പാൻ നമ്മ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ ഇടുങ്ങിയ മനസ്സോടും പരിവരുത്ത സ്വഭാവത്തോടും കൂടിയാണല്ലോ ഇവിടെയിരിക്കുന്നത്. അവയെ കർത്താവേ മാറ്റിത്തന്ന് ഞങ്ങളുടെ സ്വഭാവങ്ങളെ ഒന്ന് വ്യതിപരിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ആകാശിക്കപ്പെടാതെ ആരും എന്റെ പാദസന്നിധിയിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞവനായ കർത്താവേ, അവിടുത്തെ പരിശുദ്ധമായ കടാക്ഷത്താൽ ഞങ്ങളെ അവിടുന്ന് അടുപ്പിച്ചു നിർത്തണമേ. പരിശുദ്ധമായ നടത്തിപ്പ് നിത്യജീവിതത്തിൽ ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാകണമേ. എന്തിനുള്ള നല്ല വിശുദ്ധമായ ദുഃഖിപ്പിക്കരുത് എന്ന് ദാവീദിനെ പോലെ പറയുവാൻ തക്കവണ്ണം ഞങ്ങൾക്കും കഴിവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും കഷ്ടതകളും വരുമ്പോൾ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിളിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓളങ്ങൾ ചുറ്റുവടിക്കുമ്പോൾ ആ പടകിൽ അവിടെ നിന്ന് തന്നെ ഉണ്ടായിരിക്കണമേ. കർത്താവെ, അസന്തുലീയമായിട്ടുള്ള ആ പടകിൽ അവിടെ നിന്ന് തന്നെ സന്തുലനാവസ്ഥയെ നിർത്തിക്കൊണ്ട് ഞങ്ങൾ ജീവിതത്തെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിങ്ങളുടെ പേര് ഓർത്തിരിക്കുന്ന എല്ലാ വ്യക്തികളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇവരുടെ വിഷമതകളെല്ലാം തിരുസന്നിധി സമർപ്പിക്കുന്നു. രോഗങ്ങൾക്ക് അവിടുന്ന് മതിയായവനായ വൈദ്യനാകുന്നുവല്ലോ. ഔഷധങ്ങളുമായിട്ട് ഞങ്ങൾ അടുക്കളയിലേക്ക് ഇറങ്ങി വന്ന മഹാവൈദ്യനാകുന്നുവല്ലോ അവിടുന്ന്. അവിടുത്തെ ശക്തി ആ രോഗികളെ അവിടുന്ന് സുഖപ്പെടുത്തി. അവിടുത്തെ ശാസ്ത്രയാൽ ഭൂതരോഗികൾ സൗഖ്യമായി. കർത്താവെയോടൊന്ന് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിഷമത്തിൽ കൂടി കടന്നു പോകുന്നവരെ ഓർക്കുന്നു. അവർക്ക് അവിടുന്ന് തന്നെ നല്ലവനും വല്ലവനുമായിരുന്നു കൂടെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവെ, നാളെ തൊട്ട് കാത്തിരിപ്പിന്റെ ദിവസങ്ങളാകുന്നുവല്ലോ. കർത്താവെ, ഞങ്ങളും കാത്തിരിപ്പിന്റെ അനുഭവത്തിലേക്ക് കടന്നുകൊണ്ട് ഞങ്ങൾ ലഭിച്ചിട്ടുള്ള പരിശുദ്ധാത്മാവിനെ ഒന്ന് പുതുക്കുവാൻ തക്കവണ്ണം കൃപയെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ഓർക്കുന്നു. ഇത് ശ്രവിക്കുന്നവരെ ഓർക്കുന്നു. ആയിരിക്കുന്ന സ്ഥാനങ്ങൾ നിന്റെ കരുണയിൽ കാത്തുകൊള്ളണമേ. ഏരുപേരായും കുടുംബം കുടുംബമായും ഓർക്കുന്നു. പ്രത്യേകമായിട്ട് സഭയെ ഓർക്കുന്നു. കർത്താവെ, സഭയെ നടത്തുന്ന പരിശുദ്ധ ഭാവാതിരുമേനെയും അഭിയന്ന സാക്ഷന്മാരെയും ായ മൽപ്പാന്മാരെയും പുരോഹിതന്മാരെയും ചമ്മാശന്മാരെയും കൂടുതലായിട്ട് എല്ലാ വിശ്വാസികളെയും ഓർക്കുന്ന കർത്താവെ, സഭയെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അവിടുന്ന് തന്നെ സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ പിരിയാത്ത സാന്നിധ്യം ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കണമേ. ഇപ്പോൾ നാദാപിരിയേറ്റെ, അവിടുത്തെ കാവലും കരുതലും ഇപ്പോഴും എപ്പോഴും എന്നുവന്നേക്കും ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകണമേ.
പിതാവാം ദൈവത്തിന്റെ ഏകജാതനാമ്പത്തിന്റെ കൃപയും കർത്തൃവാടെ സംബന്ധം സഹവാസവും നാം എല്ലാവരോടുകൂടെയും പ്രത്യേകിച്ച് നാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ ആവശ്യങ്ങളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ധന്യമാർ നിർച്ചിന്ന പകർന്ന് നമ്മൾ അനുഗ്രഹിച്ച തോമസ് മാത്യുസിനോടുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളെയും ദൈവം വാഴ്ത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് അലങ്കരിച്ച വന്യ മാമനച്ചൻ, വി സി വർഗീസ് അച്ഛൻ, ഐസക് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പ്രത്യേകിച്ച് സെന്റ് തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഭക്തിയോടുകൂടെ വീണ്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച ജൂളിയാൻഡി, അതുപോലെ തന്നെ ഇതിന്റെ അപ്രിഷിയേറ്റ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, എല്ലാവരെയും ദൈവകരങ്ങളിൽ ഓർക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹീതമായ സ്വർഗാരോഹണ പെരുന്നാളിന്റെ ആശംസകൾ അറിയിക്കുന്നു. അടുത്ത ദിനങ്ങളിലൊക്കെ കാത്തിരിപ്പ് ദിവസങ്ങളിൽ ഏറ്റവും ഭക്തിയോടുകൂടി നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ ഈ കാത്തിരിപ്പിനെ പറ്റിയുള്ള വിചാരം ഉണ്ടാവുകയും എറുസലേമിൽ വിശിഷ്യന്മാർ കാത്തിരുന്നതുപോലെ ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൂടുതൽ പ്രോജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം ഈ ദിനങ്ങളൊക്കെ പ്രാർത്ഥനയുടെ അകമ്പടിയോടുകൂടി നമ്മെ തന്നെ ഒരുക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവം ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.